بسم الله الرحمن الرحيم.
ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما
السلام عليكم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودر الماري سهودر يقول سهورت يقول سادارنا نردن ويرنا فريباريرا ترشي ايتان إنهم نمال يودا ويرميچ قوديه. ഇന്നത്തെ വിഷയം റമദാനെ വരവേൽക്കുക എന്നതാണ്. സാധാരണഗതിയിൽ ഒരുപാട് കാര്യങ്ങൾ റമദാനിന്റെ മുമ്പും റമദാനിന്റെ ശേഷവുമൊക്കെ നിരന്തരമായി കേൾക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഒരു പുതുമ അനുഭവപ്പെടുകയില്ല. ഒരുപക്ഷേ ഞാനീ പറയുന്നത് പോലെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാൻ എന്റെ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് സാധിക്കും. കാരണം അതിനുമാത്രം റമദാനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടും എന്ന ഖുർആനിക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ചില കാര്യങ്ങൾ റമദാനിന്റെ ശ്രേഷ്ഠതയും മഹത്വവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര നിയമങ്ങളും വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള 4 വചനങ്ങളിലായി റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ: ഒന്ന് പ്രതിക്രിയ, രണ്ടാമത്തേത് വസിയത്ത്. അതിനുശേഷം മൂന്നാമതായി കുത്തിബ, നിയമമാക്കപ്പെട്ടു എന്ന പദപ്രയോഗം നടത്തിക്കൊണ്ട് ഖുർആൻ പറയുന്ന വിഷയം റമദാനിനെ സംബന്ധിച്ചാണ്. റമദാൻ എന്തിനുവേണ്ടി എന്നുള്ളത് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാകുന്നതിനു വേണ്ടി. ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളും ഉപദേശങ്ങളുമൊക്കെ നടത്തുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഈ കാര്യം പറയുന്നത് എന്ന് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കാറുണ്ട്. അതേപോലെ ഇവിടെയും നോമ്പ് നിർബന്ധമാക്കിയത് ഇതൊരു പുതിയ നടപടിക്രമമല്ല. മുമ്പുള്ള ആളുകൾക്ക്, അതായത് പൂർവിക സമുദായങ്ങൾക്ക് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ലാലക്കും തത്തക്കൂൻ, സാധാരണ ചില പരിഭാഷകളിലും അതുപോലെ പ്രസംഗങ്ങളിലും ഒക്കെ ആളുകൾ നിങ്ങൾ തക്വയുള്ളവരായേക്കാം എന്ന് അതിന് മലയാള തർജ്ജുമ നൽകാറുണ്ട്. എന്നാൽ അതൊരു ശരിയായ പ്രയോഗമല്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആയേക്കാം എന്ന് പറയുമ്പോൾ ഒരു കാര്യം അങ്ങനെ ആകാം, ആവാതെയും ഇരിക്കാം, ഒരു പ്രതീക്ഷ എന്നൾക്ക് മാത്രമാണ്. എന്നാൽ ഖുർആനിൽ ഇത്തരം നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ലഅല്ല എന്ന പ്രയോഗം അത് തഅലീൽ, അതായത് കാരണം വിശദീകരിക്കാൻ വേണ്ടി, എന്തിന് നോമ്പ് നിർബന്ധമാക്കി, നിങ്ങൾ തക്വയുള്ളവരായേക്കാം ചിലപ്പോൾ ആകാതെയും ഇരിക്കാം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തക്വയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പൊ നോമ്പ് നിർബന്ധമാക്കിയതിന്റെ കാരണം നിങ്ങൾക്ക് തക്വയുണ്ടാകാൻ വേണ്ടിയാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് തന്നെ എന്തിനാണ് നോമ്പ് നിയമമാക്കിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മനുഷ്യന്റെ തക്വ വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ തക്വ നിലനിർത്തുവാൻ, തക്വ എന്ന് പറഞ്ഞാൽ ഒറ്റവാചകത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അവൻ വിലക്കിയ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ജീവിക്കുക, അതാണ് തക്വ. അതിന് ചില മാർഗങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ആരാധനാകർമ്മങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അതിന്റെയൊക്കെ പിന്നിൽ മനുഷ്യനെ ഈ പറഞ്ഞ തഖ്വയിലേക്ക് കൊണ്ടുവരിക, മനുഷ്യനെ ശുദ്ധീകരിക്കുക എന്നതാണ് ആരാധനകളുടെ ലക്ഷ്യം എന്ന് കാണാൻ സാധിക്കും. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ നമസ്കാരം, നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അത് മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നിങ്ങളെ വിലക്കുന്നു. തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ. അതുപോലെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന നദിയിൽ നിന്ന് അഞ്ചു നേരം കുളിക്കുന്ന ആളുകളുടെ ഉദാഹരണം നമസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമസ്കാരം എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ്, അവന് ഭക്തിയുണ്ടാക്കാനാണ്, നന്മ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കാനും തിന്മയിൽ നിന്ന് അവനെ വിട്ടുനിർത്താൻ വേണ്ടിയും. ഇത് ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും വിശദീകരിച്ചതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിടത്തും ഖുർആൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മ്ലേച്ഛമായ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, തമ്മാടിത്തങ്ങൾ, അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ച് ശരിയായ ഹജ്ജ് നിർവഹിക്കണം. അപ്പൊ അവന്റെ വാക്കിൽ, പ്രവർത്തനത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ എല്ലാം ഹജ്ജ് മൂലം അവനിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുട്ടി ഏതുപോലെ തെറ്റായ വികാര വിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് ശുദ്ധമാണോ അതുപോലെ ഒരു നോമ്പുകാരൻ ആയിത്തീരുന്നു, ഹജ്ജ് ചെയ്തവനായിത്തീരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. അപ്പൊ നമസ്കാരവും സക്കാത്ത് ഇതുപോലെ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോമ്പ്. നോമ്പിനെ സംബന്ധിച്ചും ഖുർആൻ ഉണർത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് മൂന്ന് അടിസ്ഥാനപരമായ ആരാധന വിഷയങ്ങൾ. സക്കാത്ത് അതിനെക്കുറിച്ച് പറഞ്ഞെടുത്തും, സക്കാത്ത് എന്ന വാക്കിന് തന്നെ അർത്ഥം വളർച്ച എന്നർത്ഥമുണ്ട്, ശുദ്ധീകരണം എന്നും അർത്ഥമുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിന് വളർച്ചയുണ്ടാകാൻ, നിങ്ങളുടെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അത് ശോഷിച്ചു പോവുകയല്ല മറിച്ച് വർധനവുണ്ടാകാൻ, അപ്പോൾ മനസ്സ്, അതുപോലെ മനസ്സ് ശുദ്ധമാകാൻ, സമ്പത്ത് ശുദ്ധമാകാൻ, വളർച്ച, ശുദ്ധീകരണം, ഇത് രണ്ടും സ്വത്തിനും മനസ്സിനും ഉണ്ടാകണം. അവിടെയും ഒരു ശുദ്ധീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ആരാധനാകർമ്മങ്ങളും ഇസ്ലാം നിശ്ചയിച്ചത് ഈ ഒരു ശുദ്ധീകരണത്തിനും അതുപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടിയാണ്. ഇത് ഒരു വിശാലമായി പറയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ നീട്ടി വലിച്ച് വിശദീകരിക്കുന്നില്ല. അതിന്റെ ലക്ഷ്യം മനുഷ്യനെ ശുദ്ധീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വ്രതമനുഷ്ഠിക്കുന്ന, അതിലേക്ക് കാലെടുത്തു വെക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുഖ്യ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ഒരു കാര്യമാണ്. 11 മാസക്കാലത്തെ നമ്മളിലുണ്ടായ വീഴ്ചകൾ, ന്യൂനതകൾ, പോരായ്മകൾ അതൊക്കെ പരിഹരിച്ച് ശുദ്ധീകരിച്ച് നന്നാക്കി കൂടുതൽ ഊർജം നേടിയെടുക്കാനുള്ള ഒരു അവസരം ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്നു. ഏതൊരു വാഹനവും ഒരു യന്ത്രവും അത് അല്പകാലം ഓടുമ്പോൾ ഒരു റിപ്പയർ ആവശ്യമാണ്, കേടുപാടുകൾ തീർക്കണം, ഗ്രീസ് ഓയില് എണ്ണ കൊടുക്കേണ്ടത് അത് കൊടുക്കണം, വല്ലതും ലൂസായിട്ടുണ്ടെങ്കിൽ അത് മുറുക്കണം, ടൈറ്റായി അത് ലൂസാക്കണം, എങ്കിലേ അത് ശരിയായി മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ഇതുപോലെ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അവയവങ്ങൾ, ഇതൊക്കെ കുറെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊക്കെ പറ്റിപ്പിടിക്കുന്ന മ്ലേച്ഛതകളും മാലിന്യങ്ങളും തിന്മകളും തെറ്റായ ചിന്തകളും ഇതൊക്കെ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുവാൻ, വേണ്ടത് ചേർക്കേണ്ടതുള്ളത് ചേർക്കാൻ, ഇതിനൊക്കെ ഉള്ള ഒരു റിപ്പയറിന്റെ അവസരമായി റമദാൻ മുസ്ലിംകൾക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരം നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോൾ മാത്രമാണ് റമദാനിനെ ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ അതുകൊണ്ട് അനുഗ്രഹം സിദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് സാധാരണ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റും നോമ്പിന്റെ അർക്കാനുകൾ, അതിന്റെ നിർബന്ധ ഘടകങ്ങൾ എന്താണ്, നോമ്പിന്റെ മര്യാദകൾ എന്താണ്, അല്ലെങ്കിൽ ആദാബുകൾ എന്താണ്, അതിന്റെ സുന്നത്തുകൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പറയപ്പെടാതെ പോകുന്ന ഏറ്റവും അനിവാര്യമായ ഒരു വിഷയം, അത് തിന്മകൾ ഉപേക്ഷിക്കുക, തെറ്റായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുക, അതുകൊണ്ടേ ഒരാളുടെ നോമ്പ് പൂർണ്ണമാകുന്നുള്ളൂ. ഇപ്പൊ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ നമസ്കാരത്തിൽ ചുറിയാൻ പാടുണ്ടോ, മാന്താൻ പാടുണ്ടോ, മൂന്ന് തവണ അളക്കാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ പലജാതി സംശയങ്ങളും ആളുകൾക്കുണ്ടാവും. പക്ഷേ അതിലപ്പുറം നമസ്കാരം ശരിയായി തീരാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭക്തി, ഖുശൂഉ്, താഴ്മ, വിനയം, അത് മനസ്സിലില്ല എങ്കിൽ ഇളകാതെ ഒരു വിരൽ അനക്കാതെ എങ്ങനെ നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം നിസ്കാരമാവില്ല. കാരണം അതിന്റെ കാതൽ, അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. ഇതുപോലെ വ്രതമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ വ്രതമനുഷ്ഠിക്കുന്ന ആളുകൾ ഖുർആനിൽ നിന്നും ഹദീസിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച നോമ്പിന്റെ രണ്ട് റുക്ന് എന്ന് പറയുന്നത്, ഒന്ന് നിയ്യത്തുണ്ടാവുക എന്നതാണ്. നോമ്പ് നോൽക്കുകയാണ് എന്ന് നിയ്യത്തുണ്ടാകണം. രണ്ടാമത് സുബഹ് മുതൽ സൂര്യാസ്തമയം വരെ ഉള്ള സമയത്ത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം പാടില്ല. ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ഇത്രയുമാണ് നോമ്പിന്റെ റുക്നുകളായി വിശദീകരിക്കപ്പെടാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം നമുക്കൊക്കെ അറിയാവുന്നതാണ്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി ഐ യദ ത്വാമഹു വശറാബഹു. ആരെങ്കിലും ഖൗല സൂർ വൽ അമല ബിഹി, സൂർ എന്ന വാക്കിന് കളവ്, വ്യാജം, ചില സന്ദർഭങ്ങളിൽ അതിന് പണ്ഡിതന്മാർ ശിർക്ക് എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ പൊതുവായ അർത്ഥത്തിൽ നാം പരിഗണിച്ചാൽ കളവിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ തെറ്റായ ഏതൊരു വാക്കും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഒരാൾ ഒഴിവാക്കുന്നില്ലയോ, അള്ളാഹുവിന് അവന്റെ നോമ്പുകൊണ്ട് അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ വ്രതം, നോമ്പ് എന്ന് പറയുന്നത് വായ കൊണ്ടും അല്ല, വയറും അതുപോലെ അവന്റെ ഗുഹ്യസ്ഥാനങ്ങളും മാത്രമാകരുത്, മറിച്ച് അവന്റെ ശരീരം മുഴുവൻ വ്രതം അനുഷ്ഠിക്കണം. തിന്നാതിരുന്നു കുടിക്കാതിരുന്നു എന്നതുകൊണ്ട് നോമ്പാവുകയില്ല, മറിച്ച് അവന്റെ ശരീരം മുഴുവൻ നോമ്പനുഷ്ഠിക്കണം. എങ്ങനെയാ ശരീരം മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നത്? ശരീരത്തിന്റെ ഒരു അവയവം കൊണ്ടും തെറ്റായ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അവനിൽ നിന്ന് ഉണ്ടാകരുത്. കണ്ണ്, അത് ഇസ്ലാം കൽപ്പിച്ചത് അല്ലെങ്കിൽ അനുവദിച്ചത് മാത്രമേ നോക്കുകയുള്ളൂ, അത് മാത്രമേ കാണുകയുള്ളൂ, നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ, അവന്റെ കൈ നല്ലതിലേക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, അവന്റെ കാല് നല്ലതിലേക്ക് മാത്രമേ ചലിക്കുകയുള്ളൂ, അവന്റെ മനസ്സ് നല്ലതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ വയറിന് മാത്രമല്ല, മറിച്ച് ശരീരത്തിന് മുഴുവൻ നോമ്പെടുക്കാൻ, നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അൽ ഇംസാക് എന്നാണ്, പിടിച്ചുവെക്കുക, തടഞ്ഞുവെക്കുക എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്ന്? അള്ളാഹു വിലക്കിയ സർവ്വകാര്യങ്ങളിൽ നിന്നും ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് നോമ്പാവുകയുള്ളൂ. പട്ടിണി കൊണ്ട് അത് നോമ്പാവുകയില്ല, അത് വയറിന് നോമ്പാണ്, ഇസ്ലാം പഠിപ്പിച്ച നോമ്പാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നോമ്പുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്നു, അതെന്തൊക്കെയാണ്? ഇപ്പറഞ്ഞതിന്റെ തുടർച്ച, അതായത് തിന്മയിൽ നിന്ന് മനുഷ്യനെ തടയണം, യുദ്ധക്കളത്തിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പരിച. യുദ്ധക്കളത്തിലാണെങ്കിലും സംഘട്ടനങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാകുമ്പോഴാണെങ്കിലും ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്രതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്സിയാമു ജുന്ന, ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നോമ്പ് എന്ന് പറയുന്നത് ജുന്നയാണ്, പരിചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹമ്മദിന്റെ റിപ്പോർട്ടിൽ അസ്സിയാമു ജുന്നത്തുൻ യസ്തജിന്നു ബിഹാ അൽ അബ്ദു അനിന്നാർ, നോമ്പ് എന്ന് പറയുന്നത് അത് ഒരു അടിമ നരകത്തെ തടുത്തു നിർത്തുന്ന പരിചയാകുന്നു എന്ന് വിശദീകരിച്ചതായി കാണാം. മറ്റു ചില റിപ്പോർട്ടുകളിൽ യുദ്ധക്കളത്തിൽ അവൻ പരിചയായി ഉപയോഗിക്കുന്ന പരിചയ പോലെയാണ് എന്ന റിവായത്തുകളും കാണാൻ സാധിക്കും. ഇത് ഏത് പരിശോധിച്ചാലും അല്ലെങ്കിൽ ഏതെടുത്താലും ശരി, എല്ലാം സൂചിപ്പിക്കുന്നത് സർവ തിന്മയിൽ നിന്നും ഒരു പരിചയായി മറയായി തടുത്തു നിർത്താൻ നോമ്പ് കൊണ്ട് സാധിക്കണം, അല്ലെങ്കിൽ നോമ്പ് ഒരു മറയായി മാറണം, തിന്മ നമ്മുടെ അടുക്കലേക്ക് വരരുത്. അപ്പൊ നോക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ വിഷയവും ഖുർആൻ പറഞ്ഞ ലാലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞതും പ്രവാചകന്റെ ഈ വിശദീകരണവും ഇനി പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വാചകം വഹിസ്നുൻ ഹസീനുൻ മിനന്നാരി എന്നാണ്. ഹിസ്ന് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നർത്ഥമുണ്ട്, കവചം എന്നർത്ഥമുണ്ട്, കോട്ട എന്നർത്ഥമുണ്ട്. വഹിസ്നുൻ ഹസീനുൻ മിനന്നാർ, നരകത്തിൽ നിന്നുള്ള അവന് സംരക്ഷണം നൽകുന്ന ഒരു കവചമാണ് അല്ലെങ്കിൽ കോട്ടയാണ് നോമ്പ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതൊക്കെ എല്ലാതരം തിന്മകളെയും തടയാൻ നമുക്ക് സാധിക്കുമ്പോൾ പരലോകത്ത് നരകത്തെ തടഞ്ഞു നിർത്താൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. ഈ അർത്ഥത്തിൽ നമ്മുടെ നോമ്പ് മാറാറുണ്ടോ, അതല്ലെങ്കിൽ വെറും വയറിനുള്ള പട്ടിണി മാത്രമാണോ, നമ്മൾ ആലോചിക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ, അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗം എന്നതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടാറുള്ളത് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. യുദ്ധം ചെയ്യുമ്പോഴാണ് നോമ്പ് നോൽക്കുക എന്നതല്ല ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം യുദ്ധം ചെയ്യുമ്പോൾ നോമ്പ് നോൽക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ ശക്തി ഊർജ്ജം ആവശ്യമാണ്, അതുകൊണ്ട് നോമ്പ് ഒഴിവാക്കണം, നബി കൽപ്പിച്ചതാണ്. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സബഈന ഖരീഫൻ 70 വർഷക്കാലം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റി നിർത്തും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അപ്പോൾ ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് കിട്ടുന്ന ഫലം 70 വർഷക്കാലത്തേക്ക് നരകത്തിൽ നിന്ന് അവന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഒരു മാസം നമ്മൾ നോമ്പനുഷ്ഠിച്ചാലോ 30 അല്ലെങ്കിൽ 29 x 70 കണക്കുകൂട്ടി ഏകദേശം 2100 വർഷം, അതേത് വർഷമാണ്? നമ്മുടെ ഇവിടുത്തെ വർഷമല്ല, പരലോകത്തെ വർഷമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആയുഷ്കാലം കൊണ്ട് നമ്മൾ എത്ര നോമ്പ് വിൽക്കുന്നുണ്ടാവും? ഇപ്പറഞ്ഞത് സുന്നത്ത് നോമ്പിനെ കുറിച്ചുമല്ല, പറനോമ്പിനെ കുറിച്ചുമല്ല, പൊതുവായിട്ടാണ് പ്രവാചകൻ വിശദീകരിച്ചത്. അപ്പൊ ഏതൊരു നോമ്പ് പറളാകട്ടെ സുന്നത്താകട്ടെ ഒരാൾ അനുഷ്ഠിച്ചാൽ, അപ്പോ എത്ര നോമ്പ് ഒരാൾ നോൽക്കുന്നുവോ അതിന്റെ 70. അപ്പൊ നരകത്തിൽ നിന്ന് മുക്തി ലഭിക്കുക, നരകമോക്ഷത്തിനുള്ള അവസരം സത്യവിശ്വാസിക്ക് ഒരുക്കുക എന്നതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മാർഗമാണ് തഖ്‌വ നടൽ. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടിയെടുക്കാൻ സാധിക്കുന്നു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്. ഈ 8 വാതിലുകളിലൂടെയും അതിന്റേതായ ആളുകൾ വിളിക്കപ്പെടും, അവരതിലേക്ക് പ്രവേശിക്കും. നമസ്കാരത്തിന്റേത്, ജിഹാദിന്റേത്, നോമ്പിന്റേത്, ഇങ്ങനെ ചില മൂന്ന് നാല് കാര്യങ്ങൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് സദഖയുടേത്, നോമ്പ്, ജിഹാദ്, നമസ്കാരം, സദഖ. എട്ട് വാതിലുകളിൽ നാലെണ്ണത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ നാല് കാര്യങ്ങളുടെ കവാടങ്ങൾ എന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്റെ ശ്രദ്ധയിൽ മറ്റ് നാല് വാതിലുകൾ ആർക്കു വേണ്ടി എന്ന് പ്രത്യേകമായി പരാമർശിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ സ്വർഗത്തിലെട്ട് വാതിലുകളുണ്ട്, അതിൽ ഒരു വാതിൽ തുറക്കപ്പെടും, ആ വാതിലിലൂടെ ഐറസ്വായിമൂൻ നോമ്പ് രക്ഷിച്ചവരൊക്കെ എവിടെ എന്ന് ചോദിക്കപ്പെടും. അപ്പോൾ നോമ്പ് തൊറ്റ ആളുകൾ എഴുന്നേൽക്കും, അവർ ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, അവരല്ലാത്ത മറ്റൊരാളും ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. ഇവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ, ആ വാതിൽ അടക്കപ്പെടും. അപ്പൊ നോമ്പുകാർക്ക് വേണ്ടി മാത്രം ഒരു കവാടം, റയ്യാൻ. റയ്യാൻ എന്ന വാക്കിനർത്ഥം നോമ്പിന് നമ്മൾ ദാഹിക്കുന്നു, വിശക്കുന്നു, പക്ഷേ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. എന്തുകൊണ്ട്? ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം വിലക്കിയതുകൊണ്ട് തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദാഹിക്കുന്നു, എന്നാൽ പരലോകത്ത് നമുക്ക് അള്ളാഹു ദാഹം തീർക്കുന്നു. റയ്യാൻ എന്ന വാക്കിനർത്ഥം അതാണ്, ദാഹം തീർക്കുന്നത്. അപ്പൊ ആ സ്വർഗത്തിലേക്ക് പോയാൽ, ആ കവാടത്തിലൂടെ കടന്നെത്തിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം ആ ഗേറ്റിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. മൂന്നാമതായി, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ചിലത് നമ്മൾ പശ്ചാത്തപിച്ചെങ്കിലേ അള്ളാഹു പൊറുക്കുകയുള്ളൂ. അതേതാ? ഷിർക്ക്. ഷിർക്ക് അല്ല പൊറുക്കും, ഷിർക്ക് പൊറുക്കുമെന്നുള്ളത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ എന്തു വേണം? ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി ഒരാൾ ഒഴിവായാൽ അവന്റെ ഷിർക്കും അല്ല പൊറുക്കും. നബിന്റെ കൂടെ വിശ്വസിച്ച മുസ്ലിംകൾ അധികം ആളുകളും ആരായിരുന്നു? അങ്ങ അതാ മൊബൈലായിക്കും അല്ലേ. അപ്പോ നബിന്റെ കൂടെ വിശ്വസിച്ച അധിക പേരും ആദ്യകാലത്ത് ഷിർക്ക് ചെയ്ത ആളുകളാണ്. മുസ്ലിം ആയതോടുകൂടി അവരുടെ ഷിർക്ക് അല്ല പുറത്തു കൊടുത്തു. അൽ ഇസ്ലാമു യഹദി മുമാ ഖബല എന്നാണ്. ഇസ്ലാം മുമ്പുള്ളതിനെ പൊളിച്ചു കളയുന്നു. പൊളിച്ചു കളയെന്നാൽ മുമ്പുള്ള തിന്മകളെയൊക്കെ അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്നു. അതിന്റെ പേരിൽ പിന്നീട് അയാൾ നന്നായി ജീവിക്കുകയാണെങ്കിൽ മുമ്പ് ചെയ്ത തിന്മകളെ സംബന്ധിച്ച് അള്ളാഹു അയാൾ വിചാരണ ചെയ്യുകയോ ശിക്ഷിക്കുകയോ ഇല്ല. ഇത് ഇസ്ലാം പറഞ്ഞതാണ്. അപ്പോ മുസ്ലിംകളായ ആളുകൾ, അവർ മുസ്ലിംകളായതോടുകൂടി അവരുടെ ശിർക്കല്ല പുറത്തു കൊടുത്തു. അപ്പൊ ആര് ശിർക്ക് ഒഴിവാക്കി പശ്ചാത്തലിച്ച് മടങ്ങുന്നുവോ അവന്റെ ശിർക്കല്ല പുറത്തു കൊടുക്കും. ഇനി ശിർക്കല്ലാത്ത പാപങ്ങളോ? അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല എങ്കിൽ, അതായത് വ്യക്തിപരമായ ഇടപാടുകളോ കാര്യങ്ങളോ, കൊല ചെയ്യലോ, അത്തരം കാര്യങ്ങളല്ല, അള്ളാഹുവുമായി ബന്ധപ്പെട്ട തിന്മകളാണ് ചെയ്തത് എങ്കിൽ, അതൊരു പക്ഷേ നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു പുറത്തു തരും. അതിനൊരുപാട് മാർഗങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇവിടെ വിശദീകരിക്കാനുള്ള വിഷയത്തിൽ മാത്രം ഒതുങ്ങി സംസാരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ. ആരാധനാകർമ്മങ്ങൾ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു, മുക്കഫിറാത്ത്, അതിനെ മായ്ച്ചു കളയുന്നു അല്ലെങ്കിൽ മൂടിക്കളയുന്നു എന്നാൽ. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ എണ്ണിയിട്ടുണ്ട്, നോമ്പിനെ എണ്ണിയിട്ടുണ്ട്, സദഖയെ എണ്ണിയിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റു ചില ഹദീസുകളിൽ ഒരു നോമ്പ് അടുത്ത നോമ്പ് വരെ, ഒരു റമദാൻ അടുത്ത നോമ്പ് വരെ അല്ലെങ്കിൽ അതിനിടയിലുള്ളതിന്റെ പാപങ്ങളെ കരിച്ചു കളയുന്നു. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. അപ്പോ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഇതും നോമ്പുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു ജുമാ അടുത്ത ജുമാ വരെ, ഒരു ജമാഅത്ത് അടുത്ത ജമാഅത്ത് വരെ, ഒരു നമസ്കാരം അടുത്ത നമസ്കാരം വരെ, ഇതൊക്കെ ഹദീസുകളിൽ പ്രവാചകൻ എണ്ണിയിട്ടുണ്ട്. ഇതേപോലെ ഒരാൾ തന്റെ കുടുംബത്തിൽ, അതുപോലെ തന്റെ ബന്ധുക്കൾ, അയൽവാസികൾ, ഇവരോടൊക്കെ ചെയ്യുന്ന തിന്മകൾ അത് മായ്ക്കാനും നോമ്പുകൊണ്ട് സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, ഫിത്നത്തു റജുലി ഫി അഹ്ലിഹി വ മാലിഹി വ ജാരിഹി. ഒരാൾ തന്റെ കുടുംബത്തിലോ തന്റെ സ്വത്തിലോ തന്റെ അയൽവാസികളിലോ ഉള്ള അയാളുടെ ഫിത്ന എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ, ആ കുഴപ്പങ്ങളെ നോമ്പ്, അതുപോലെ നമസ്കാരം, സദഖ ഇവ മൂന്നും ഇല്ലായ്മ ചെയ്യുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ കുടുംബത്തോട് നമ്മൾ ചെയ്യുന്ന തിന്മകൾ, പാതകങ്ങൾ, സാമ്പത്തികമായ വിഷയത്തിലുണ്ടാകുന്ന അപാകതകൾ, അയൽവാസിയോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ, ഇതൊക്കെ അള്ളാഹു നോമ്പുകൊണ്ട് കരിച്ചു കളയുന്നു. നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ട, ചോദിക്കാതെ തന്നെ നോമ്പിന്റെ ഫലമായി ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ എന്റെ നോമ്പ് പൂർണ്ണമായല്ലോ, എനിക്കതിന് അവസരം കിട്ടിയല്ലോ എന്നുള്ള നിലക്കുള്ള സന്തോഷം നോമ്പുകാരുണ്ടാകുന്നു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ തന്റെ റബ്ബിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും അവന്റെ എന്ത ലിഖായി റബ്ബിഹി തന്റെ രക്ഷിതാവിനെ അവൻ കണ്ടുമുട്ടുമ്പോഴും അവന് ഫർഹത്ത് സന്തോഷമുണ്ടാകുന്നു. അപ്പൊ ഒരു നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ, പരലോകത്തെത്തുകയാണ്, അവിടെ എല്ലാവരും ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നോമ്പുകാരന് അവന്റേതായ പ്രതിഫലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു. അതാണ് തന്റെ റബ്ബിനെ രക്ഷിതാവിനെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ നോമ്പുകാരനുണ്ടാകുന്ന സന്തോഷം. ആലോചിച്ച് നോക്കൂ, നോമ്പുകാരന് പ്രത്യേകമായി കിട്ടുന്ന ഒരു ഫലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യവും പഠിപ്പിച്ചത്. പരലോകത്തെ സന്തോഷം എന്ന് പറയുന്നത് അത് വിലമതിക്കാൻ കഴിയാത്തതാണ്. എല്ലാവരും ദുഃഖിക്കുമ്പോൾ, എല്ലാവരും വെപ്രാളപ്പെടുമ്പോൾ നോമ്പ് തോറ്റ ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നു. അഞ്ചാമതായി, നോമ്പ് തോറ്റ ആളുകൾ പല്ല് തേക്കാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളൊരു ചർച്ച കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഉച്ചകേശം പല്ല് തേക്കൽ കറാഹത്താണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പല്ല് തേക്കാറുണ്ടായിരുന്നു. ഒന്നും എടുക്കുമ്പോഴൊക്കെ പല്ല് തേച്ചിരുന്നു. വീട്ടിൽ കയറിയാൽ പ്രവാചകൻ ആദ്യം ചെയ്തിരുന്ന പണി പല്ല് തേക്കലാണ്. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ പല്ല് തേക്കാറുണ്ടായിരുന്നു. ഇത് നോമ്പ് നോൽക്കുന്ന കാലത്ത് പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നില്ല എന്നോ അല്ലെങ്കിൽ മറ്റ് കാലങ്ങളിലാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നത് എന്നോ ഹദീസുകളില്ല. അപ്പൊ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ എന്താ, പൊതുവായതാണ്. എപ്പോഴും പ്രവാചകൻ നോമ്പാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ പ്രവാചകൻ പല്ല് തേക്കാറുണ്ടായിരുന്നു. അപ്പോ ഉളുവിന്റെ കൂടെ പല്ലേക്കെന്നാൽ അസറിന് പല്ലേക്കുന്നു, ളുഹുറിന് പല്ലേക്കുന്നു. വീട്ടിൽ കയറിയാൽ പ്രവാചകൻ ആദ്യം ചെയ്യുന്ന പണി പല്ല് തേക്കലാണ്. പ്രവാചകൻ വീട്ടിലേക്ക് കയറിയപ്പോ അപ്പൊ പല്ലേക്കുന്നു. അപ്പൊ വൈകുന്നേരം പ്രവാചകൻ വീട്ടിലേക്ക് ചെല്ലാം, അപ്പോഴും പല്ലേക്കുന്നുണ്ട്. പിന്നെ ഒരു ഹദീസ് രാവിലെ വൈകുന്നേരം എന്നിങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം പല്ല് തേക്കാൻ പാടില്ല അല്ലെങ്കിൽ കറാഹത്താണ് എന്ന് പറയുന്നത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഞാനിത് പറയാൻ കാരണം, നോമ്പ് നോൽക്കുന്ന ആൾക്ക് അവന്റെ പരലോകത്ത് അവന്റെ വായ അത് കസ്തൂരിൽ ഹലൂഫു ഫമിസ്വാഇം അത്തിയബു ഇൻദല്ല മിൻ റീഹിൽ മിസ്ക് എന്ന് ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്. വിശന്നു നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വായിൽ വയറ്റിലുണ്ടാകുന്ന എന്തെങ്കിലും തകരാറുകൾ കൊണ്ട് വായനാറ്റം അനുഭവപ്പെടാം. വിശപ്പ് അനുഭവിക്കുമ്പോഴും വായനാറ്റം അനുഭവപ്പെടാം. ഇതാണ് വിശ്വാസം പറയുന്നത്. നോമ്പുകാരന്റെ വായക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ ഗന്ധത്തിനുണ്ടാകുന്ന മാറ്റം അത് അത്യമൊഴിന്തല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സുഗന്ധമാണ്. മിൻ രീഹിൽ മിസ്കി, കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇവിടെ ഈ നോമ്പുകാരനുണ്ടാകുന്ന വായുനാറ്റം ഇവിടെ അത് സുഗന്ധമായി അനുഭവപ്പെടും എന്നാണ്, അതുകൊണ്ട് വല്ലേക്കാൻ പാടില്ല. പക്ഷേ ഹദീസ് കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്ദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നാണ്. ഇതുപോലെ രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന രക്തം, ഈ രക്തത്തിന് പരലോകത്ത് അത് കസ്തൂരിയുടെ ഗന്ധമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിലുണ്ട്. അപ്പൊ ഇവിടെ രക്തസാക്ഷിയുടെ രക്തത്തിന് കസ്തൂരിയുടെ ഗന്ധം തന്നാൽ രക്തസാക്ഷി മരിച്ചെടുക്കുക, അയാളുടെ രക്തത്തിന് നാറ്റല്ലാതെ വെക്കോ, നാറ്റുണ്ടാവും. പക്ഷെ അത് കസ്തൂരിയുടെ ഗന്ധം അതിന് അനുഭവപ്പെടും എന്ന് പറഞ്ഞത് എവിടെയാ? അത് പരലോകത്താണ്. സ്വർഗ്ഗലോകത്ത് അതിന് കസ്തൂരിയുടെ ഗന്ധമുണ്ടാകും. ഇതുപോലെയാണ് നോമ്പ് നോറ്റവന്റെ വായുനാറ്റം അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, മറിച്ച് മരിച്ചു ചെന്നതിന് ശേഷം അവന്റെ വായക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധം അനുഭവപ്പെടും. എന്തുകൊണ്ട്? അവൻ നോമ്പ് നോറ്റതുകൊണ്ട്. അപ്പൊ ഇത് ഇവിടെ പല്ലുതേക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, പരലോകത്തുള്ള വിഷയമാണ്. അപ്പൊ ഈ ഒരു സുഗന്ധം വായക്ക് ലഭിക്കുക, ഇത് നോമ്പിന്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുപോലെ ക്ഷമയുടെ മാസമാണ് എന്ന് സാധാരണ പറയാറുണ്ട്. ചില ഹദീസുകളിൽ അതൊരു ദുർബലമായ പ്രയോഗമായി വന്നിട്ടുണ്ട്. എന്നാൽ ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസിൽ സും ഷഹ്റ സ്വബ്, നീ ക്ഷമയുടെ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുണ്ട്. അപ്പൊ ക്ഷമയുടെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ടതാണ്. ക്ഷമ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ അതിനെ മൂന്നായി നിർവചിച്ചതായി കാണാം. സാധാരണ നമ്മൾ ക്ഷമ ക്ഷമിക്കുക പൊതുവെ പറഞ്ഞു പോകും. പക്ഷെ മൂന്ന് തരമുണ്ട്. ഒന്ന്, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് ക്ഷമ ആവശ്യമാണ്. ഇപ്പൊ നോമ്പ് തോൽക്കണം, നോമ്പ് തോൽക്കണമെങ്കിൽ എന്ത് വേണം? വിശപ്പ് സഹിക്കണം, പ്രയാസങ്ങൾ സഹിക്കണം, നമ്മുടെ ലൈംഗിക വികാരമുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കണം. മറ്റൊരുത്തരോട് സംസാരങ്ങൾ നടത്തുമ്പോൾ ആ സംസാരത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് പറയാതിരിക്കണമെങ്കിൽ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കണം. നമസ്കരിക്കണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. ഇങ്ങനെ ഏത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിലും അവിടെ ക്ഷമ ആവശ്യമാണ് ഒന്ന്. രണ്ടാമതായി അള്ളാഹു വിലക്കിയ തിന്മകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അതിനും ക്ഷമ ആവശ്യമാണ്. ഇപ്പൊ പലിശ വാങ്ങരുത്, കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, കളവ് നടത്തരുത് എന്ന ഇസ്ലാം വിലക്കിയിട്ടുള്ള ഏതെല്ലാം തിന്മകളുണ്ടോ ഈ തിന്മകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ അതിനും ക്ഷമ ആവശ്യമാണ്. ഒരാൾക്ക് വ്യഭിചരിക്കണം എന്ന് തോന്നുന്നു, കക്കണം എന്ന് തോന്നുന്നു, കള്ളു കുടിക്കണം എന്ന് തോന്നുന്നു, അതിനൊക്കെയുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ഇത് അള്ള വിലക്കിയതാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ഓർത്തുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ക്ഷമിക്കാനും സഹിക്കാൻ തന്റെ വികാരത്തെ നിയന്ത്രിക്കാനും സഹിക്കാനും സാധിച്ചെങ്കിലേ തിന്മയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെയും ക്ഷമ ആവശ്യമാണ്. മൂന്നാമത് അള്ളാഹുവിന്റെ വിധികൾ ക്ഷമിക്കാനുള്ള കഴിവ്. അപ്പോ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അള്ള വിധിച്ചതാണ്. ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാന്റെ വക്കിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകും, ഇതിനും ക്ഷമിക്കണം. അപ്പൊ മൂന്ന് തരമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിഷയം. ഒന്ന്, അള്ളാഹിന്റെ കൽപ്പനകൾ പാലിക്കുക. അതിൽ രണ്ടാമത്തേത് തിന്മകൾ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിധികൾ അനുഭവിക്കുന്ന കാര്യത്തിൽ. ഈ മൂന്ന് വിഷയത്തിലും ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുന്ന ആളായി മാറണം. ഈ എല്ലാ തരം ക്ഷമകളും മനുഷ്യനെ പരിശീലിപ്പിക്കാനുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ. അതുകൊണ്ടാണ് ഷഹ്റു സബർ, ക്ഷമയുടെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പേരിട്ടത്. മറ്റൊന്ന്, മനുഷ്യൻ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇതിനുള്ള മാർഗം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അതിന് സത്യവിശ്വാസികളെ സഹായിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ ശത്രുവായ പിശാജ്. പിശാജിനെ അല്ലാഹു റമദാനിൽ ചങ്ങലക്കിടുന്നു അല്ലെങ്കിൽ ബന്ധിക്കുന്നു എന്ന് പ്രവാചകന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും. ആ കൂട്ടത്തിലാണ് പ്രവാചകൻ പറഞ്ഞത്, പിശാചുക്കൾ സുഫിദത് അല്ലെങ്കിൽ സുൽസിലത് ചങ്ങലക്കിടപ്പെടും. രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് കാണാം. അപ്പൊ എന്തിനാണ് പിശാചുക്കളെ ചങ്ങലക്കിടുന്നത്? പിശാജാണ് മനുഷ്യനെ വഴിമേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റമദാനിൽ മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മനുഷ്യന് മോചനം നൽകാൻ ഇത്തരമൊരു മാർഗം അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, ശൈത്താനെ കെട്ടിയിട്ടുള്ള മാസമാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ തെറ്റ് ചെയ്യുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ പിശാജായി മാറുന്നത്? അത് ഒന്ന്, നേരത്തെ മനുഷ്യൻ പിശാജിന്റെ സ്വാധീനത്തിന് വിധേയനായി മനുഷ്യൻ അതിനകപ്പെട്ടതുകൊണ്ട് അത് വീണ്ടും ഒരുപക്ഷെ മനുഷ്യൻ തുറന്നുകൊണ്ടിരിക്കും, അപ്പം തിന്മ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ പിശാചുക്കളെയും അള്ളാഹു കെട്ടിയിടും എന്നും ഹദീസുകളിലില്ല. ചില ഹദീസുകളിൽ ഇങ്ങനെ ഷയാത്തീൻ എന്ന് വന്നിട്ടുണ്ട്. വേറെ മറ്റൊരു ഹദീസിൽ തുവല്ലു ഫീഹി മറദത്തു ഷയാത്തീൻ എന്ന് കാണാം. മറദത്ത് മാരിദ് എന്ന് പറഞ്ഞാൽ പിന്നെ മോട്ട് കാണിക്കുന്നവൻ അല്ലെങ്കിൽ കടുത്ത ധിക്കാരം പ്രകടിപ്പിക്കുന്നവൻ എന്നാണ്. അപ്പൊ എല്ലാ പിശാചുക്കളെയും എന്ന് പറയാതെ മറദത്തു ഷയാത്തീൻ, പിശാചുക്കളിൽ നിന്ന് കടുത്ത ധിക്കാരികളായ ആളുകളെ അള്ളാഹു ചങ്ങലക്കിടും എന്നാണ്. അപ്പൊ ഒരു സ്ഥലത്ത് പിശാചുക്കൾ എന്ന് പൊതുവെ പറയുകയും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഉപാധിയോടുകൂടി പറയുകയും അല്ലെങ്കിൽ വിശേഷണത്തോടുകൂടി പറയുകയും ചെയ്താൽ രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ ഷെയ്ത്താന്മാരെയും അള്ളാഹു ബന്ധനത്തിലാക്കുന്നില്ല, മറിച്ച് കടുത്ത ധിക്കാരികളായ പിശാചുക്കളെ മാത്രമാണ് അള്ളാഹു ബന്ധനത്തിലാക്കുന്നത്. അപ്പൊ അതല്ലാത്ത ഷെയ്ത്താന്മാരെ കൂടെ ഉണ്ടാവും. പിന്നെ ഷെയ്ത്താന്മാരും നമ്മളെ കൂട്ടത്തിലുള്ള ഷെയ്ത്താന്മാരുണ്ടാവും. മിനൽ ജിന്നി അല്ലെ, മിനൽ ജിന്നത്തി വന്നാസ്, അതും ഷെയ്ത്താനായിട്ട് അള്ള വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ തിന്മകൾ ഉണ്ടാകാം. അപ്പൊ ഈ സംശയത്തിന് ഈ ഒരു രണ്ടും കൂടി കൂട്ടി വായിക്കുന്നതിൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കും. എട്ട്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് റമദാനിലാണ്. റമദാനിൽ എന്തുകൊണ്ട് നിർബന്ധമാക്കപ്പെട്ടു എന്നൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഖുർആൻ അവതരിച്ച മാസം. അപ്പൊ നോക്കുമ്പോ ഈ മാസം അത് ലൈലത്തു മുബാറക്ക അനുഗ്രഹീത മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഷഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന പേരിൽ ഒരു ദിവസം ഇവിടെ ആഘോഷിച്ചു ആളുകൾ. അന്ന് പ്രത്യേകമായി രണ്ടു ദിവസം, ആ രണ്ടു വിഭാഗം രണ്ടു ദിവസം ആഘോഷിച്ചു. അപ്പൊ അന്ന് പ്രത്യേകമായ നോമ്പ്, അതുപോലെ തന്നെ അസ്സലാത്തുൽ അൽഫിയ, ആയിരം നിസ്കാരം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് നൂറ് വട്ടം, ആയിരം വട്ടം ഓതിക്കൊണ്ട് നൂറ് റക്അത്ത് നിസ്കാരം, അതുപോലെ അന്ന് പ്രത്യേകമായ നോമ്പ്, അങ്ങനെ പല ജാതി ആചാരങ്ങളും. ഇതൊന്നുമില്ലാന്ന് ഷാഫിയും അതേപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. ഖാളിമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും വക പ്രസ്താവന എന്ത്? പിന്നെ ഇന്ന ദിവസമാണ് ബറാത്തിറാവ് എന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു ചന്ദ്രഗ്രഹണം കഴിഞ്ഞുപോയി, ഇന്ന ദിവസം ചന്ദ്രഗ്രഹണം ഉണ്ട്, ആ ഇന്ന സമയത്ത് നിസ്കരിക്കണം, ഇതിന് വിശലാശം പഠിപ്പിച്ച സുന്നത്താണ് എന്നൊരു മുസ്ലിയാരും ഒരു പ്രസ്താവനയും ഇറക്കിയില്ല. നേരെ മറിച്ച് ഈ അനാചാരത്തിന് വേണ്ടി എല്ലാവരും മാസം കണ്ടത് ഉറപ്പിക്കലും പ്രസ്താവന ഇറക്കലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഇല്ലാത്ത പോരിശകൾ ആളുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞ ചില പ്രത്യേകതകൾ ചില മാസങ്ങൾക്കുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റമദാനിന് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഖുർആൻ അവതരിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റമദാനിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസം തെരഞ്ഞെടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു എന്നും മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം. റമദാനിലാണ് വഹി കിട്ടിയതും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ ഒരു മനുഷ്യന്റെ ഒരു ആയുഷ്കാലം മുഴുവൻ ചെലവഴിച്ചാൽ പോലും ലഭിക്കാത്ത പുണ്യം മനുഷ്യന് കിട്ടാൻ വേണ്ടി ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു രാവ്, ഖൈറു മിൻ അൽഫി ഷഹർ, അതായത് ഒരു 83 വർഷത്തേക്കാൾ, ആയിരം മാസത്തോളം എന്നല്ല ഖുർആൻ പറഞ്ഞത്, മറിച്ച് ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാൾ ഉത്തമം. അപ്പൊ ആയിരം മാസം അതിനെ 12 കൊണ്ട് ഹരിച്ചാൽ 83 വർഷം നമുക്ക് കിട്ടും. അപ്പൊ 83 വർഷത്തിലധികം കാലം, ഇപ്പൊ ശരാശരി ഒരാൾക്ക് അത്ര ജീവിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ്കാലം 60-നും 70-നും ഇടക്കാണ് എന്നാണ്. മുഹമ്മദ് നബിന്റെ ഉമ്മത്ത് അത്ര കാലം ജീവിക്കുള്ളൂ, അതിലധികം ഉണ്ടാവാം കുറച്ചുണ്ടാകാം, ശരാശരി 60-നും 70-നും ഇടക്കാണ്. 70 കൊല്ലം ജീവിക്കുന്ന ഒരാൾ ഒരു 10-15 വയസ്സ് വരെ അങ്ങനെ അടിച്ചു പൊളിച്ചും അടിച്ചു പൊളിക്കാതെയും എന്താ നോർമൽ, അതങ്ങനെ കുട്ടിക്കാലമൊക്കെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഒരു 60-70 വയസ്സ് ജീവിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഇത്ര ഒരു 50-55 കൊല്ലം, അതിൽ നമ്മുടെ ജോലി, പിന്നെ ദുനിയവിയായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ജോലികൾ, ഏർപ്പാടുകൾ, ഉറക്ക്, ഇതൊക്കെ തട്ടിക്കഴിച്ചാൽ ബാക്കി കിട്ടുന്നത് എത്രയാ? അതിൽ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയത്ര വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി കിട്ടുന്നുള്ളൂ. എന്നാൽ 83 വർഷത്തിലധികം ഒരാൾ നിരന്തരമായി ആരാധന ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ വലിയ കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നു ലൈലത്തുൽ ഖദർ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതൊക്കെ ഈ മാസത്തിൽ. ഇനി നോമ്പ് നോൽക്കുന്നു, പട്ടിണി കിടക്കുന്നു, എന്നാൽ രണ്ട് കാര്യങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചു: നോമ്പ് തുറക്കണം, നോമ്പ് നോൽക്കുകയും വേണം, പുലർച്ചക്ക് അത്തായം കഴിക്കണം. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല അത്തായം. സാധാരണഗതിയിൽ ഇന്നിപ്പോ പല സ്ഥലങ്ങളിലും തറാവീ കഴിഞ്ഞ് പിന്നെ കുറെ TV ചാനലുകളിൽ വിശ്വാസികളെ നേർമാർഗത്തിലാക്കാൻ എന്ന് പറഞ്ഞുള്ള ചില പരിപാടികൾ അങ്ങനെ ഉണ്ടാവും. ബാക്കി അധികവും മനുഷ്യരെ പഴപ്പിക്കാൻ വേണ്ടിയുള്ള ശിർക്ക് വിദഗ്ധങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന, കാരണം അതവരെ ബിസിനസ്സാണ്, നമ്മളെന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഇത്തരം ചാനലുകളൊക്കെ കണ്ട് പിന്നെ ലേശം ഭക്ഷണം കഴിച്ചിട്ട് കടന്നുറങ്ങും. ചിലപ്പോൾ സുബൈ കിട്ടും, ചിലപ്പോൾ സുബൈ കിട്ടൂല, അത്തായല്ല. ഇതാണ് പല സ്ഥലങ്ങളിലുമുള്ള സ്ഥിതി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, ഫിസ്സഹൂർ അല്ലെങ്കിൽ ഫിസ്സുഹൂർ, രണ്ടും തരത്തിലും അതിന്റെ ലബത്ത് കാണാൻ പറ്റും. ഒന്ന്, ഒരു പ്രയോഗമനുസരിച്ച് അത്തായം കഴിക്കുക, രണ്ടാമത്തേത് അത്താഴ ഭക്ഷണം. സഹൂർ സുഹൂർ രണ്ടിന്റെ അർത്ഥ വ്യത്യാസമാണ്. അതിൽ ബറക്കത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ എന്താ, വയറ് നിറച്ച് തിന്നുക എന്നുള്ളതല്ല, അത്താഴം കഴിക്കുന്നതിൽ ഒരു ബറക്കത്ത്. അപ്പൊ നോമ്പ് നോൽക്കുന്നതോടൊപ്പം ആ അത്താഴം കഴിക്കുന്നതിൽ അള്ളാഹുന്റെ പക്കൽ നിന്ന് പ്രത്യേകമായ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടുന്നു. അപ്പൊ അത്താഴം എന്ന് പറഞ്ഞാൽ അത്താഴ സമയം എപ്പോഴാണ്? അത് സുബൈബാൻ കൊടുക്കുന്നതിന് കുറച്ച് മുമ്പാണ്. പാതിരക്ക് കഴിക്കലല്ല, ഉറക്കിന് തുടർച്ചയായി ഉറക്കം കിട്ടാൻ നല്ലത് നേരത്തെ കഴിച്ചു കിടക്കലാണ്. പക്ഷെ നബി പറഞ്ഞു അത്താഴ സമയത്ത് കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്താഴം കഴിച്ച സഹാബിയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നാ തോന്നുന്നത്, എത്രയായിരുന്നു അത്താഴത്തിനും സുബ്ഹ് നിസ്കാരത്തിനും ഇടയിലുണ്ടായിരുന്ന സമയം എന്ന ചോദ്യത്തിന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 50 അല്ലെങ്കിൽ 60 ആയത്തുകൾ ഓതുന്ന സമയം എന്നാണ്. 50-60 ആയത്ത് ഓതാനുള്ള ഒരു 10-20 മിനിറ്റ് ഇനി അതിൽ കുറച്ച് സമയം കൊണ്ടും 50-60 ആയത്തോതാ, ചെറിയ ആയത്താണെങ്കിൽ. അപ്പൊ ഒരു ശരാശരി കൂട്ടി ഒരു 20 മിനിറ്റ് ഉണ്ടായാൽ ഒരു 50-60 ആയത്തോതാ. അത്ര സമയമാണ് പ്രവാചകൻ അത്തായം കഴിച്ചതിനും സുബ്ഹുക്കും ഇടയിലുണ്ടായിരുന്ന ഒഴിവ്. അപ്പൊ ഏകദേശം സുബ്ഹിന്റെ ഒരു 10-15-20 മിനിറ്റ് മുമ്പ് അത്തായം കഴിക്കുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ച ഭക്ഷണ രീതി. അതാണ് അത്തായം. ആ അത്തായം വയറ് നിറക്കാൻ വേണ്ടിട്ടല്ല, മറിച്ച് അതിൽ ഒരു ബറക്കത്തുണ്ട്. അപ്പൊ ബറക്കത്ത് തന്നെ അതിലുള്ള വൈറ്റമിൻ എത്രയാണ്, എ എത്ര, ബി എത്ര, മറ്റേ നമുക്ക് കണക്കാക്കാം. പക്ഷെ ബറക്കത്ത് തന്നെ അത് നമുക്ക് ഇങ്ങനെ ലാബിൽ പരിശോധിച്ചാൽ കിട്ടണമല്ല, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഈ ഭക്ഷണത്തിൽ മറ്റു ഭക്ഷണത്തിലില്ലാത്ത എന്തോ ഒരു ബറക്കത്ത് അള്ളാഹു നൽകുന്നു. ഇതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ ഇന്ന അല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അത്തായം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നു. സലാത്തില്ലാതെന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹു അത്തായം കഴിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹം നൽകുകയും മലക്കുകൾ അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു നോമ്പ് കൊണ്ട് നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു ദാനമാണ്, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയാണ്, അത് നമ്മൾ സ്വീകരിക്കണം. അപ്പൊ ഇത് ചെറുതാണെങ്കിലും ലഘുവായ ഭക്ഷണമാണെങ്കിൽ പോലും അത് അള്ളാഹുവിന്റെ ബറക്കത്ത് നേടാൻ ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താ, അതുകൊണ്ടൊരു പ്രത്യേകമായ ഗുണം നമുക്ക് ലഭിക്കുന്നു. ഇതും നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടാനുള്ള ഗുണമായി ഇസ്ലാം നിശ്ചയിച്ചതാണ്. നോമ്പ് മുറിക്കണം. നോമ്പ് മുറിക്കുമ്പോൾ നോമ്പ് നോൽക്കുന്നത് വൈകി നോൽക്കുന്നത് പോലെ നോമ്പ് മുറിക്കുന്നതും സുന്നത്താണ്. എന്നാൽ അത് വൈകാൻ പാടില്ല. അപ്പൊ നമുക്ക് കാണാം, ചില ഭൂരിഭാഗം പള്ളികളിൽ നിന്നും സുബ്ഹിന്റെ ബാങ്ക് 5 മിനിറ്റ് നേരത്തെ കൊടുക്കുന്നു, 6 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് നേരത്തെ കൊടുക്കും. ഇവിടെയൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഭൂരിപക്ഷം പള്ളിയിൽ, അതായത് മറ്റു വിഭാഗങ്ങളുടെ പള്ളിയിൽ. നോമ്പിനോ മഗ്രിബിനോ മഗ്രിബ് 2 മിനിറ്റ് കഴിഞ്ഞു കൊടുക്കുന്നു. ഇത് ഉസ്വാസാണ്. ഉസ്വാസിന്റെ ആവശ്യമില്ല, സമയമായ പിന്നെ അവിടെ കാത്തുക്കണ്ട, നീട്ടും വേണ്ട, കുറക്കും വേണ്ട. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. എന്താ, ജൂതന്മാർ വൈകിയാണ് നോമ്പ് തുറക്കുന്നത്, നിങ്ങൾ സമയമായാൽ ധൃതി കാണിക്കുക. സമയത്തിന് മുമ്പ് തുറക്കാനല്ല, സമയമായാൽ അജ്ജിലു, നിങ്ങൾ ധൃതി കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോ മാ അജ്ജലു അൽ ഫിത്ർ, സമയമായാൽ നോമ്പ് തുറക്കാൻ ധൃതിപ്പെടുന്ന കാലത്തോളം വിശ്വാസികൾ അല്ലെങ്കിൽ ജനങ്ങൾ ഖൈറിലാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോമ്പ് മുറിക്കുന്നത് കൊണ്ട് വിശപ്പ് മാറുന്നു, ദാഹം മാറുന്നു. അത് നേരത്തെ എന്ന് പറഞ്ഞാൽ സമയമായാൽ ഉടനെ നിർവഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നൊരു ഖൈർ കിട്ടുന്നു. അപ്പൊ നോക്കൂ, രണ്ട് ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ്, ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഭക്ഷണം കൊണ്ട് വിശപ്പ് മാറുന്നു എന്നതിനപ്പുറം അത്തായം കൊണ്ടും നോമ്പ് മുറിക്കുന്നത് കൊണ്ടും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഒരു പ്രത്യേകമായ കൂലിയും ഖൈറും നമുക്ക് കിട്ടുന്നു. ആലോചിച്ചു, അള്ളാഹു നമുക്ക് അല്ലെങ്കിൽ നോമ്പുകാരന് നൽകുന്ന പ്രത്യേകത, സവിശേഷത. ഇനി പശ്ചാത്താപം, നേരത്തെ പറഞ്ഞു നോമ്പുകൊണ്ട് തന്നെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. എന്നാൽ നോമ്പ് കാലം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപങ്ങൾ മായ്ച്ചു കളയാൻ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള മാസമായി ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിടത്ത് അവർ നോമ്പ് പ്രഭാത സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതായി കാണാം. ഇനി പ്രാർത്ഥന തള്ളപ്പെടാത്ത ചില സന്ദർഭങ്ങളും അതുപോലെ ആളുകളെയും കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ദഅവത്തു സ്വാഹിം, 3 ആളുകളുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് ദഅവത്തു സ്വാഹിം, നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളുകയില്ല. അപ്പൊ നോമ്പ് നോറ്റ് രാത്രിയിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, അത് വേറെ. പക്ഷെ നോമ്പ് നോറ്റവരായി പകൽ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇതേപോലെ പൊതുവെ രാത്രിയാകട്ടെ പകലാകട്ടെ ധാരാളമായി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് നോമ്പ്. നേരത്തെ ഞാൻ പറഞ്ഞ 183 മുതൽ 187 വരെയുള്ള ആയത്തുകൾ നോമ്പിനെ സംബന്ധിച്ച നിയമങ്ങളാണ്. അതിനിടയിൽ ഒരു വചനമുണ്ട്, എന്താണ്, വൈദാസാല കൈബാദി അന്നി ഫൈനി ഖരീബ് നുജീബ് ദഅവത്ത ദാഇദാ ദാഅൻ, നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ഇത്. അപ്പുറവും ഇപ്പുറവും നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടക്ക് എന്തിനാ അള്ളാഹു ഇവിടെ ഒരു പ്രാർത്ഥന്റെ ആയത്ത് കൊണ്ടുപോയി വെച്ചത്? നോമ്പും പ്രാർത്ഥനയുമായി മുറിക്കാൻ കഴിയാത്ത ബന്ധമുണ്ട് എന്നതാണ്. കാരണം മുന്നേ നോമ്പ് നിയമമാക്കിയതിനെ കുറിച്ചാണ്, ശേഷം നോമ്പുകാരുടെ നിയമത്തെക്കുറിച്ചാണ്, അതിനിടയിലാണ് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നോമ്പ് നോറ്റിട്ടാകട്ടെ, നോമ്പ് മുറിച്ചതിനു ശേഷം രാത്രിയാകട്ടെ, ഏത് അവസരത്തിലാണെങ്കിലും നോമ്പുകാലത്ത് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടിയുള്ള ഒരു അവസരമായി റമദാനിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുകൂടി ഖുർആനിന്റെ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച ആ മുമ്പും ശേഷവുമുള്ള ആയത്തുകളുടെ ബന്ധവുമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, റമദാനിലുള്ള രാത്രി നമസ്കാരമാണ്. രാത്രി നമസ്കാരം, അതിന്റെ രൂപവും കാര്യങ്ങളും ഞാൻ വിശദീകരിക്കും, സമയം ഉണ്ടെങ്കിൽ പറയാം. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നോമ്പിനെ സംബന്ധിച്ചും അതിനോട് ചേർത്തുകൊണ്ട് മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, രണ്ടു മുറട്ട ഹദീസിലാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടുകൂടിയും ഒരുത്തൻ നോമ്പനുഷ്ഠിച്ചാൽ മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. പിന്നെ പറയുന്നു, വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. അപ്പോ നോമ്പുകൊണ്ട് പാപം പൊറുക്കപ്പെട്ടു. അതോടൊപ്പം നോമ്പുകാലത്ത് എല്ലാ കാലത്തും രാത്രി നമസ്കാരം വേണം, എന്നാൽ നോമ്പുകാലത്ത് രാത്രിയിൽ പ്രത്യേകമായി നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതുകൊണ്ട് മുൻകഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അത് നമുക്ക് പലപ്പോഴും അവസരം കിട്ടാറില്ല. ഒന്നുകിൽ പകലുള്ള ജോലി തിരക്ക് കൊണ്ട് രാത്രി നമ്മൾ വിശ്രമിക്കും, വേറെ ചില ആളുകൾക്ക് നോമ്പുകാലത്തുണ്ടാകുന്ന ഡ്യൂട്ടി ടൈമിന്റെ വ്യത്യാസത്തിനനുസരിച്ച് എങ്ങനെങ്കിലും എശാ നിസ്കരിച്ച് സലാം വീട്ടി പോകുന്നു, രാത്രി നിസ്കാരം അത് ഇല്ലാതെ പോകുന്നു. ഇനി ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒറ്റക്കെങ്കിലും വീട്ടിൽ നിന്ന് സൌകര്യമുള്ള ഒരു സമയത്ത് അതൊരു ശീലമാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം എന്താ, മറ്റു കാലത്തുള്ള രാത്രി നമസ്കാരത്തേക്കാൾ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാലത്തെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന ഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിലുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയം മാത്രമല്ല, പരലോകത്തിനു വേണ്ടിയും നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി അത് ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിലോ അതിന് പ്രത്യേകമായ കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുന്നതാണ് നല്ലത്, വീട്ടിൽ നിസ്കരിക്കുന്നതാണ് നല്ലത്, ചിലതൊഴിച്ച്. ഇത് ഇപ്പൊ നമ്മള് പിന്നെ മൈനസ്കാരം പിന്നെ സുന്നത്ത് എന്ന് പറയാൻ പറ്റില്ല, പൊതുവായി ചെയ്യേണ്ട ഫറളായ കാര്യമാണ്. പെരുന്നാൾ നമസ്കാരം, രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങൾ, ഇത്തരം ഗ്രഹണ നമസ്കാരം, ഇതൊക്കെ സംഘമായി ചെയ്യുന്നു. ഇതല്ലാതെ മറ്റു സുന്നത്തായ നമസ്കാരങ്ങൾ ഒറ്റയ്ക്കാണ് നമസ്കരിക്കുന്നത്, വീട്ടിൽ വെച്ചാണ് നമസ്കരിക്കുന്നത്. പള്ളിയേക്കാൾ ശ്രേഷ്ഠം വീടാണ് സുന്നത്ത് നമസ്കാരങ്ങൾക്ക്. പക്ഷേ റമദാനിലെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീ നമസ്കാരമെങ്കിൽ രാത്രി നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെ ആധിക്യവും താല്പര്യവും കണ്ടപ്പോൾ പ്രവാചകൻ പള്ളിയിലേക്ക് വരാതെയായി, മൂന്ന് ദിവസം നമസ്കരിച്ചു, നാലാം ദിവസം നബി വന്നില്ല. അതിന് കാരണം പറഞ്ഞത് നബി ഇതാണ്, ഇത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് നിങ്ങളുടെ ഈ ആവേശം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബത്ത് ജമാഅത്തായി പള്ളിയിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, നബി ജമാഅത്ത് ഒഴിവാക്കിയില്ലേ, പിന്നെ നമ്മൾ നിസ്കരിക്കണോ, പുരേ നിസ്കരിച്ചാൽ പോരേ? അത് ശരിയല്ല. കാരണം നബിക്ക് ശേഷം സഹാബത്ത് അത് ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട്. അവിടെയും ചില തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് പള്ളിയിലായി നിസ്കരിച്ചിട്ടില്ലല്ലോ, ഉമർ ബിൻ ഖത്താബിന്റെ കാലത്തല്ലേ, ഉമർ ബിൻ ഖത്താബ് അല്ലേ പള്ളിയിൽ സംഘമാക്കി ഒറ്റ ജമാഅത്താക്കി മാറ്റിയത്? അതും തെറ്റിദ്ധാരണയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും പള്ളിയിൽ ജമാഅത്തായി ആളുകൾ നമസ്കരിച്ചിരുന്നു, അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിലും നമസ്കരിച്ചിരുന്നു. ഉമർ ഖത്താബ് ചെയ്തതെന്താ, പള്ളിയിൽ പല ജമാഅത്ത് നടന്നു, ആ പല ജമാഅത്തിനെ ഒറ്റ ജമാഅത്താക്കി എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അതാ ഹദീസിൽ മനസ്സിലാവും. അല്ലാതെ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന് കൊണ്ടുവന്ന ഒരു ഏർപ്പാടാണ് നബിന്റെ ശേഷം പിന്നെ അതുവരെ അങ്ങനെ ജമാഅത്ത് പള്ളിയിൽ നടന്നിട്ടില്ല എന്നല്ല, മറിച്ച് ജമാഅത്തുകൾ നടന്നിരുന്നു, പക്ഷെ പല ജമാഅത്തുണ്ടായി, പല ജമാഅത്ത് ഒരു സ്ഥലത്ത് പറ്റുകയില്ല, അത് ഒരു ജമാഅത്തേ പറ്റുള്ളൂ, പലതും പറ്റൂല, അതുകൊണ്ട് പലരുടെയും ജമാഅത്തിനെ ഒന്നാക്കി മാറ്റി. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം, പിന്നെ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ഒക്കെ കാലത്ത് പള്ളിയിൽ ജമാഅത്ത് നിസ്കാരമാണ്, അല്ലെങ്കിൽ ജമാഅത്തായിട്ടാണ് തറാവീ നിസ്കാരം നടന്നത്. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. ഇനി ചില ആൾക്കാർ എട്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യും, മൂന്ന് റക്കായത്തിന് വീട്ടിൽ പോകും, വീട്ടിൽ നിസ്കരിക്കും. അതെന്തിനാ, മൂന്നരക്ക പിന്നെ പുലർച്ച സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് പുണ്യാണല്ലോ എന്നുള്ള നിൽക്കാൻ, അതായത് രാത്രിസ്കാരത്തിന്റെ പല പേരുണ്ട്, ഏത് പേര് പറഞ്ഞാലും സംഗതി ഒന്നാണ്. ഇപ്പോ 23 നിസ്കരിക്കുന്ന ആൾക്കാർ പറയും തറാവീഹ് എന്ന് പറയുന്നത് വേറെ നിസ്കാരമാണ്. പക്ഷെ ഈ ഏത് അധ്യായത്തിലും കൊടുത്തിട്ടുള്ളത് ഒറ്റ ഹദീസ്, ഏത് തറാവീഹ് എന്ന് ഇടക്ക് വിശ്രമമുള്ളത് കൊണ്ട് തറാവീഹ് എന്ന് പറയുന്നു. രാത്രി നിസ്കരിക്കുന്നത് കൊണ്ട് ഖിയാമുൽ ലൈൽ, രാത്രി നിൽക്കൽ അല്ലെങ്കിൽ രാത്രി നിസ്കരിക്കൽ എന്ന് പറയുന്നു. വിത്ർ എന്ന് പറയുന്നത്, വിത്ർ എന്നാൽ ഒറ്റ എന്നാണ് അർത്ഥം. 3, 5, 7, 9, 11 ഒറ്റയിൽ അവസാനിക്കുന്നത് കൊണ്ട് വിത്ർ എന്ന് പറയുന്നു. പിന്നെ റമദാൻ മാസത്തിൽ പ്രത്യേകമായി നമസ്കരിക്കുന്നതുകൊണ്ട് ഖിയാമുർ റമദാൻ എന്ന് പറയുന്നു. ഉറക്കമൊഴിച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് തഹജ്ജുദ് എന്ന് പറയുന്നു. തഹജ്ജദ എന്ന വാക്കിനർത്ഥം ഉറക്കമൊഴിക്കുക. അപ്പൊ തഹജ്ജുദ് എന്നാൽ ഉറക്കമൊഴിച്ച് നമസ്കരിക്കുക. 5 5 നമസ്കാരമല്ല, 5 നമസ്കാരമാണ്. സാധനം മാറുന്നില്ല, പേരേ മാറുന്നുള്ളൂ. ഇതുപോലെ ഇപ്പോ ഞാൻ എന്റെ മക്കൾക്ക് ബാപ്പയാണ്, എന്റെ അനുജന്റെ മക്കൾക്ക് ഞാൻ എളാപ്പയാണ്, അല്ല മൂത്താപ്പയാണ്, ജ്യേഷ്ഠന്റെ മക്കൾക്ക് ഞാൻ എളാപ്പയാണ്, എന്റെ പെങ്ങളുടെ മക്കൾക്ക് ഞാൻ അമ്മാവനാണ്, എന്റെ പെങ്ങളുടെ ഭർത്താവിന് ഞാൻ അളിയനാണ്, എന്റെ ഭാര്യയുടെ ആങ്ങളക്ക് ഞാൻ അളിയനാണ്. ഇതൊക്കെ ഞാൻ ആള് മാറുന്നുണ്ടോ? ഇല്ല, ഒക്കെ ഞാൻ തന്നെ. പേര് മാറുന്നു. ഇതുപോലെ സമയവും അതിന്റെ എണ്ണവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പേര് മാറുന്നു എന്നതല്ലാതെ ഏത് പേര് പറഞ്ഞാലും രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ആ നമസ്കാരം നമ്മൾ 8 ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുന്നു. അപ്പൊ പൊലച്ചക്ക് നിസ്കരിച്ചാൽ 3 പൊലച്ച സമയത്ത് നിസ്കരിക്കുക. ഉറക്കൊഴിച്ച് അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് എന്നുള്ളതിൽക്കാണ് വീട്ടിൽ പോയിട്ട് പിന്നെ 3 അല്ലെങ്കിൽ 1 നിസ്കരിക്കുന്നത്. അപ്പൊ ഈ ഇടക്ക് ജമാഅത്ത് ഒഴിവാക്കി ആളുകൾ പോകും. ഇതും ശരിയല്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി നമസ്കാരം, അതായത് ഈ റമദാനിലെ നമസ്കാരം ജമാഅത്തായി ആരെങ്കിലും നിർവഹിച്ചാൽ അവന് രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഒരാൾ നിർത്തിപ്പോയി, ബാക്കിയാൾ വീട്ടിൽ നിസ്കരിക്കുകയാണ്, അയാൾക്ക് ഏത് കൂലി പോയി? രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി പോയി. ഇയാൾ എന്തിനാ പോയത്? ഉറക്കുവെച്ച് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി കിട്ടാനാ പോയത്. പക്ഷെ അതുകൊണ്ട് നഷ്ടപ്പെടുന്ന എന്താ? ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാ പോകുന്നത്. ഇത് പ്രവാചകന്റെ ഹദീസിലുള്ളതാണ്. ഹദീസ് സ്വഹീഹാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ആരെങ്കിലും അങ്ങനെ ശീലം ഉണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ പോകുന്നത്? സമയമില്ലാത്തതുകൊണ്ടാണെങ്കിൽ പോയിക്കോട്ടെ. അതല്ല, ഇങ്ങനെ ഒരു കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ ഇമാം 11 നമസ്കരിക്കുന്നു, ആ 11 തീരുന്നത് വരെ ഇമാമിന്റെ കൂടെ ജമാഅത്തായി നമസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ കൂലിയാണ്. വീട്ടിൽ പോയാൽ ആ കൂലി നിങ്ങൾ നഷ്ടപ്പെടുന്നു. മാത്രമല്ല അത് ജമാഅത്തായിട്ടല്ല നമസ്കരിക്കുന്നത്, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നത്. അപ്പൊ ഈ ഒരു കൂലി നഷ്ടം നമുക്ക് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കണം. അതേപോലെ ഇഴത്തിക്കാഫ്, റമദാനിൽ നോമ്പിന്റെ നിയമങ്ങൾ പ്രതിപാദിച്ചെടുത്ത് പ്രത്യേകം ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ഇഴത്തിക്കാഫ് ഇരിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലും ടൌണുകളിലുമൊക്കെ റമദാനിൽ ഇഴത്തിക്കാഫ് ഇരിക്കുക എന്ന സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റും. അത് പിന്നെ നല്ല ഒരു മാറ്റമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ അവസാനത്തെ 10, അതുപോലെ അതിന്റെ പ്രവാചകൻ ഇഴത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹദീസിലുണ്ട്. നബിന്റെ ഭാര്യമാരെ ഇഴത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു, പ്രവാചകന്റെ മരണശേഷവും ഇഴത്തിക്കാഫ് ഇരുന്നിരുന്നു എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖുർആനിൽ അതിന്റെ കൽപ്പനയുമുണ്ട് അല്ലെങ്കിൽ പ്രേരണയുമുണ്ട്. അപ്പൊ ഇതിനും നോമ്പിന് നമുക്ക് അവസരം കിട്ടുന്ന മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി പള്ളിയിൽ ആരാധനയുമായി പ്രത്യേകമായി കഴിഞ്ഞുകൂടുക. അവിടെയും നമുക്ക് ഒരു മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ്, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സഹാബത്തും പള്ളിയിൽ ഒരു പ്രത്യേകമായ കൂടാരം ഉണ്ടാക്കിയിരുന്നു എന്നാണ്. എന്തിനു വേണ്ടി? ഇഴത്തിക്കാഫിരിക്കാൻ. ഇന്നിപ്പോ നമ്മൾ പള്ളി കൊണ്ടിട്ട് അങ്ങനെ ഒരു മറ കെട്ടിയാൽ കമ്മിറ്റിക്കാൻ പൊളിച്ചെറിയും. അപ്പൊ പള്ളിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ വേറുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയത്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണാം, അവിടെ പള്ളി ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടാവും. അപ്പൊ റമദാനിൽ ഇഴത്തിക്കാഫിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു മറ കെട്ടിയിട്ട് ആ മറന്റെ അപ്പുറത്ത് ഇഴത്തിക്കാഫിരിക്കുന്ന ആളുകൾ അവിടെ സ്വസ്ഥമായി. വേറെ ആളുകൾ ബുദ്ധിമുട്ട്, ജമാഅത്തിൽ ആ പള്ളി കൂടുന്നു, മറ്റു സമയത്ത് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ നബി ഒരു ഖൈമ ടെന്റ് കെട്ടിയെന്നാണ്. അതുപോലെ സഹാബത്തും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നബി സുബ്ഹിന്റെ നിസ്കരിച്ചതിന് ശേഷം ആ ടെന്റിലേക്ക് പ്രവേശിക്കും എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനാ അങ്ങനെ ഒരു മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവുമായി ഇബാദത്തിൽ മുഴുകാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂടാരം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, കുറെ 10-15 കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. ഇതൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, നോമ്പ് കാലമായാൽ ഒരു മലക്ക് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അഖ്സിർ. മറ്റു ചില റിപ്പോർട്ടുകളിൽ യാ ത്വാലിബൽ ഖൈരി ഹലുമ്മ വയാ ത്വാലിബൽ ശർരി അംസിഖ് എന്ന് ഒരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്ന, എന്താണ്, നന്മയിലേക്ക് മുന്നിട്ട് വരുന്ന മനുഷ്യ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ, അല്ലെങ്കിൽ നന്മ തേടുന്ന മനുഷ്യ, അഖ്ബിൽ നീ മുന്നോട്ട് വാ എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഖൈറും ലഭിക്കാവുന്ന ഒരു മാസമാണ്, നീ മടിച്ചു നിൽക്കേണ്ട, വരൂ വരൂ, അഖ്ബിൽ മുന്നോട്ട് വരൂ. വയാ ബാഗിയ ശർ എന്നാൽ വല്ല തിന്മയും തേടുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യ, നീ അതിലേക്ക് പോകല്ലേ, അഖ്സിർ നീ അതിൽ നിന്ന് പറകോട്ട് പോവുക എന്ന് ആ മലക്ക് വിളിച്ചു പറയും. അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഹലുമ്മ, നന്മ അന്വേഷിക്കുന്ന മനുഷ്യ നീ വാ, തിന്മ അന്വേഷിക്കുന്ന മനുഷ്യ നീ അംസിഖ് നീ അതിനെ പിടിച്ചുവെക്കൂ, തിന്മയിലേക്ക് പോകല്ലേ, അല്ലെങ്കിൽ നീ നിന്നെ പിടിച്ചുവെക്കൂ തിന്മയിലേക്ക് പോകുന്നതിൽ നിന്ന് എന്ന് മലക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നോമ്പുകാലത്ത് പ്രത്യേകമായുള്ളൊരു അനൗൺസ്മെന്റാണ്, എവിടുന്ന്, ആകാശലോകത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു, അതിനുള്ള വിളംബരങ്ങൾ ആകാശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, എന്തിനാണ് ഇങ്ങനൊരു ഏർപ്പാട് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ നടത്തിയത് അല്ലെങ്കിൽ ഏർപ്പെടുത്തിയത്? ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പറഞ്ഞ ഒരുപാട് ഖൈർ, നന്മകൾ സ്വീകരിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാനും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഈ വിളിക്ക് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. ഏത്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ തേടുന്ന മനുഷ്യ മുന്നോട്ട് വാ, തിന്മ തേടുന്ന മനുഷ്യ നീ പിറകോട്ട് പോടു, അതിൽ നിന്ന് പിന്മാറു. അപ്പൊ നമുക്ക് എല്ലാ നന്മയും എന്നെ ഇങ്ങനെ ഒരു മലക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ആ നന്മയിലേക്ക് മുന്നിട്ട് പോയി എമ്പാടും നന്മകൾ നേടേണ്ടവരാണ്, അതിനുള്ള അവസരമാണിത്, അതിനാണ് അള്ളാഹു എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പ്രവാചകന്റെ പള്ളി മിമ്പറിൽ വെച്ച് 3 തവണ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആമീൻ ചൊല്ലി. ഇതൊക്കെ നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്. സഹാബികൾ ചോദിച്ചു, എന്തിനാണ് നബി നിങ്ങൾ ആമീൻ ചൊല്ലിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആമീൻ പറഞ്ഞത്. അതിലൊന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താ? ഒരാൾക്ക് റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടി, അല്ലെങ്കിൽ റമളാനെ അയാൾ കണ്ടുമുട്ടി, എന്നിട്ടോ ഫലം യുഗ്ഫർ ലഹു, അയാളുടെ പാപം പൊറുക്കപ്പെട്ടില്ല, അയാൾ അള്ളാഹുവിന്റെ ഖൈറിൽ നിന്ന് ദൂരെ പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് പ്രാർത്ഥിച്ചു, എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. ജിബ്രീലിന്റെ പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ പറഞ്ഞു. അപ്പൊ നോക്കൂ, ഒരു റമളാൻ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ തഖ്വ നേടുക, പാപമോചനം സിദ്ധിക്കുക, തിന്മയിൽ നിന്ന് മുക്തമാവുക എന്നത് നേടാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കെതിരെ പ്രാർത്ഥിച്ചത് ജിബ്രീലാണ്, ആമീൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് അന്നത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ലോകാവസാനം വരെ ഇത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ പ്രാർത്ഥന. അപ്പൊ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല, ഏത്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നുപോകുന്ന. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമുക്ക് അള്ളാഹു ആയുസ് നൽകി. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നു, നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യവും ആയുസ്സും ഉപയോഗപ്പെടുത്തി ഈ പുണ്യകാലം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ പക്കൽ ആ ചോദ്യങ്ങൾക്കും നമ്മുടെ ആയുസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഞാൻ വിശദീകരിക്കുന്നത് ചില നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്. സമയം കുറവാണ്, ചുരുക്കി പറഞ്ഞു പോകാം. ആരാധനാ കർമ്മങ്ങൾ പ്രായപൂർത്തി എത്തുന്നതോടുകൂടിയാണ് നിർബന്ധമാകുന്നത് എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരഭിപ്രായമുള്ളത് നമസ്കാരത്തെ സംബന്ധിച്ച് മാത്രമാണ്. നമസ്കാരം പ്രായപൂർത്തി എത്താതെ, കാരണം 7 വയസ്സായ കൽപ്പിക്കണം, 10 വയസ്സായാൽ അടിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന്, 10 വയസ്സാകും പ്രായപൂർത്തി ആയിക്കൊള്ളുന്നില്ലല്ലോ, അപ്പൊ പ്രായപൂർത്തിയാകാതെ തന്നെ 10 വയസ്സായാൽ നമസ്കരിക്കാത്തവനെ അടിക്കണം എന്ന് പറഞ്ഞത് അതോടുകൂടി നമസ്കാരം നിർബന്ധമാകുന്നു എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരം മാത്രമാണ് ഇത്തരം ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. എന്നാൽ നോമ്പ് അയാൾക്ക് പ്രായപൂർത്തി എത്തുന്നതോടുകൂടി നോമ്പ് നിർബന്ധമാകുന്നു. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ 18 വയസ്സോ 21 വയസ്സോ വോട്ടവകാശമോ ഒന്നുമല്ല. ഇപ്പൊ കള്ള് മറ്റേ വിദേശ മദ്യം വാങ്ങാൻ 18 വയസ്സിന് 21 വയസ്സിലേക്ക് ഇപ്പം മറ്റേ മദ്യനയത്ത് നീട്ടി നിന്നു അല്ലേ പുതിയ സർക്കാർ. പിന്നെ ഇതൊന്നല്ല പ്രായപൂർത്തി എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ചത്. അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അയാൾക്ക് സ്ഖലനമുണ്ടാവുക. പിന്നെ പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും ഗുഹ്യ ഭാഗങ്ങളിൽ പിന്നെ മുടികൾ രോമങ്ങൾ മുളക്കുക. ഇതൊന്നുമില്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവുക. സ്ത്രീകളാണെങ്കിൽ ഒന്നുകിൽ അവർക്ക് മാസമുറയുണ്ടാവുക, ഇനി മാസമുറ അനുഭവപ്പെട്ടില്ല ഗർഭിണിയായി എന്ന് വിചാരിക്കുക, എന്നാൽ ഗർഭം ഇതും പ്രായപൂർത്തിയുടെ അടയാളമാണ്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പ്രായപൂർത്തിയുടെ അടയാളമായി വിശദീകരിച്ചത്. ഈ പറഞ്ഞ നാലെണ്ണം ഇല്ലെങ്കിലും ഒരാൾക്ക് 15 വയസ്സായി എങ്കിൽ അയാൾ നോമ്പും അതുപോലുള്ള ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നോമ്പ് അങ്ങനെ പ്രായപൂർത്തി എത്തിയ എല്ലാ ആളുകളും നോമ്പ് കൊടുക്കണം. രണ്ടാളുകൾ ഒഴികെ, രണ്ടാളുകൾക്ക് ഇളവുണ്ടാകാം, ഒന്ന് രോഗി, രണ്ടാമത്തേത് യാത്രക്കാരൻ. ഇനി രോഗിയും യാത്രക്കാരനും നോമ്പ് നോൽക്കലാണോ ഹൈറ്, നോമ്പ് ഒഴിവാക്കലാണോ ഹൈറ്, ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ അവരുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റ ആളുകൾ ഉണ്ടായിരുന്നു, നോൽക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ചില ആൾക്കാർ നോമ്പ് ഒഴിവാക്കി യാത്രയായതുകൊണ്ട്, ചില ആൾക്കാർ യാത്രയായിരുന്നത് നോമ്പ് നോറ്റു. എന്നാൽ നോറ്റവർ നോൽക്കാത്തവരെയോ നോൽക്കാത്തവർ നോറ്റവരെയോ ആക്ഷേപിച്ചിരുന്നില്ല എന്ന് ഹദീസ് കാണാം. അപ്പോ സൌകര്യം പോലെ ചെയ്യാം, നോൽക്കാം നോൽക്കാതിരിക്കാം. എന്നാൽ പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് നോൽക്കരുത്. ഇപ്പൊ രോഗി, അയാളുടെ രോഗം വർദ്ധിക്കും. യാത്രക്കാരൻ, അയാൾക്ക് പ്രയാസം വർദ്ധിക്കും എന്നുണ്ടെങ്കിൽ നോമ്പ് നോൽക്കരുത്, ഒഴിവാക്കണമെന്നാണ്. ഒരു യാത്രയിൽ ഒരാള് ഇങ്ങനെ തുണി വിരിച്ച് തണല് നൽകുന്നതായി പ്രവാചകൻ കണ്ടു. നബി ചോദിച്ചു, എന്താ ആരാണ് ഇയാൾ? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇയാൾ നോമ്പ് തൊട്ടതാണ്, അയാൾക്ക് ക്ഷീണമുണ്ട്, അയാൾക്ക് തണലിട്ട് കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അൻ തസൂമൂ ഫിസ്സഫർ, നിങ്ങൾ യാത്രയിൽ നോമ്പ് നോൽക്കുക എന്നത് പുണ്യമല്ല. അപ്പൊ എന്താ പുണ്യം കിട്ടാനാ നോമ്പ് നോൽക്കുന്നത്? പക്ഷെ യാത്രയിൽ ക്ഷീണണ്ടോ ബുദ്ധിമുട്ടുണ്ടോ? നോമ്പ് നോൽക്കണ്ട, നോൽക്കാതിരിക്കലാണ് പുണ്യം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ ഒരു യാത്രയിൽ നോമ്പ് നോറ്റ ആളുകളുണ്ട്, നോൽക്കാത്ത ആളുകളുണ്ട്. നോറ്റവർക്ക് ക്ഷീണമുണ്ട്, നോൽക്കാത്ത ആളുകൾ എന്ത് ചെയ്തു? നോമ്പ് നോറ്റ മറ്റ് യാത്രക്കാർക്ക് വേണ്ടി പിന്നെ ടെന്റ് ഒരുക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി നോമ്പ് നോറ്റൽ അവിടെ ഇരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹബ സ്വായിമൂൻ ബിൽ അജിർ, നോമ്പ് നോറ്റ ആളുകൾ പിന്നെ കൂലിയുമായി, ദഹബൽ മുഫ്തിറൂൻ അൽ യൗമ ബിൽ അജിർ, നോമ്പ് മുറിച്ച ആളുകൾ കൂലിയുമായി പോയി ഇന്ന് എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ എന്താ, നോമ്പ് നോറ്റവരെക്കാൾ കൂലി ആർക്കാ? നോമ്പ് നോൽക്കാത്തവർക്ക് എന്ന് നബി പറഞ്ഞു. എന്തുകൊണ്ട? നോമ്പോറ്റോല് നോമ്പോറ്റാടെ കുത്തിരുന്നു, നോമ്പോറ്റാൾക്കാ നോൽക്കാത്ത ആൾക്കാരോ, അവര് മറ്റുള്ളവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തതുകൊണ്ട് നോമ്പ് നോറ്റവരെക്കാൾ കൂലി ഇവർക്ക് കിട്ടി. അപ്പൊ നോമ്പ് നോൽക്കാതിരിക്കലാണ് ഹൈറ് എന്നാണ് അവിടെയും പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മറ്റൊരു യാത്രയിൽ പ്രവാചകൻ നോമ്പ് നോറ്റു, അതായത് മക്കം പത്തിനു വേണ്ടിയുള്ള യാത്ര, ഹിജ്ര എട്ടാം വർഷം. അവിടെ ഖുറാവുൽ ഖമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന്റെ സമയത്ത്, നോമ്പ് തുറക്കാൻ കുറച്ചുകൂടി സമയമുള്ളൂ, ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ നോമ്പ് തുറക്കാനായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാൽത്തുടയിൽ പാത്രം വെച്ചുകൊണ്ട് വെള്ളം കുടിച്ച് കാണിച്ചു കൊടുത്തു എല്ലാരും കാണെ. എന്തിനാ എല്ലാരും കാണിച്ചു തന്നെ, നബി കാൽത്തുടയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി കുടിച്ച് കാണിച്ചു കൊടുത്തത്. ഇത് കണ്ടതിന് ശേഷം നബിയും നോമ്പ് മുറിച്ചു എന്ന് കണ്ടിട്ടും ചില ആളുകൾ നോമ്പ് തോറ്റു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയപ്പോ, ഓ എന്നേക്കാ വലിയ മുത്തക്കികൾ ഇട്ടോ, ഇവർ ഭയങ്കര കൂലി ആഗ്രഹിക്കുന്ന ആൾക്കാരാ, എന്നാ എന്നെ കൊണ്ട് നോമ്പ് നോൽക്കാനായില്ലല്ലോ എന്നല്ല നബി പറഞ്ഞത്. ഉലാഇക്കൽ ഉൽസാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ആവർത്തിച്ചു എന്നാണ് ഹദീസിൽ കാണാൻ പറ്റുന്നത്. ഇവർ എന്നെ ധിക്കരിച്ച ആളുകളാണ്. കാരണം എന്താ, നബി പോലും നോമ്പ് മുറിച്ചു. അപ്പൊ അതിനർത്ഥം എന്താ, യാത്രയിൽ പ്രയാസം അനുഭവപ്പെടുന്നുവെങ്കിൽ നോമ്പ് നോൽക്കരുത്, നോമ്പ് നോറ്റാൽ അത് നബിയോട് എതിര് പ്രവർത്തിക്കലാണ്. മറ്റൊരു യാത്രയിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കണം എന്ന് തന്നെ കൽപ്പിച്ചതായി കാണാം. അതെന്തിനാ? നാളെ നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. യുദ്ധത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ നോമ്പ് ഒഴിവാക്കലാണ് അഖ്വാലക്കും, നിങ്ങൾക്ക് ഏറ്റവും ശക്തി നൽകുന്ന അല്ലെങ്കിൽ ശക്തിമത്തായ കാര്യം എന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പൊ ഇത്തരം സംഭവങ്ങളിൽ നിന്നൊക്കെ ഇത് രോഗിയുമായും യാത്രക്കാരനുമായും രണ്ടുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് പ്രയാസമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കാം, നോൽക്കാതിരിക്കാം. പ്രയാസമുണ്ടെങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കിയിരിക്കണം. ഒഴിവാക്കാതെ നോറ്റാൽ അതുകൊണ്ട് കൂലിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിന് എതിരാണ് അയാൾ പ്രവർത്തിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ പിന്നെ അശുദ്ധിയുള്ള സ്ത്രീകൾ, ആർത്തവകാരികളായ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്ന പ്രസവരക്തമുള്ള സ്ത്രീകൾ നോമ്പ് നോൽക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം വിലക്കിയതാണ്. നോൽക്കാൻ നോൽക്കാതിരിക്കാമെന്നല്ല, നോൽക്കാൻ പാടില്ല, നുസ്കരിക്കാനും പാടില്ല. നമസ്കാരം പിന്നെ നുസ്കരിക്കേണ്ടതില്ല, പക്ഷെ നോമ്പ് പിന്നീട് നോമ്പ് നോറ്റുകൂട്ടണം. എന്നാൽ അവിടെ നോമ്പ് പിന്നെ നോമ്പിന്റെ വൈകുന്നേര സമയത്ത്, അത് ഏറ്റവും അവസാന സമയത്ത് നോമ്പ് തുറക്കുന്നതിന്റെ ഒരു മിനിറ്റ് മുമ്പാണ് അവർക്ക് മാസമുറ ഉണ്ടാകുന്നത് എങ്കിൽ പോലും നോമ്പ് ഖലാസായി. കാരണം എന്താ, നോമ്പിന്റെ സമയത്താണ്, അത് എത്ര അവസാനാണെങ്കിലും ശരി, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണെങ്കിൽ നോമ്പ് അതോടുകൂടി ദുർബലമായി പോയി. അതിന് ബേജാറാവൊന്നും വേണ്ട, അള്ള നിശ്ചയിച്ചതാണ്. പിന്നെയോ ഇനി ചില ആളുകൾക്ക് ഉണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളുണ്ട്, അപ്പൊ തലവേദന അല്ലെങ്കിൽ നാഭി വേദന, വയറുവേദന, ഇങ്ങനെയുള്ള മനംപരട്ടൽ, ഇങ്ങനെയുള്ള അസ്വാസ്ഥ്യങ്ങൾ സാധാരണ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആളുകൾക്ക് ഇത്തരം അടയാളങ്ങൾ ഉണ്ടായി, പക്ഷേ പിന്നെ ശരിക്ക് രക്തം പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ അതുകൊണ്ട് അവരെ നോമ്പ് കുഴപ്പത്തിലാവുകയില്ല. കാരണം എന്താ, മാസമുറ തുടങ്ങിയിട്ടില്ല, അതിന്റെ ലക്ഷണങ്ങളെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അടയാളങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇനി സുബ് ബാങ്കിന്റെ മുമ്പ് ശുദ്ധിയായി എന്നാ മാസമുറ നിന്നു, പക്ഷെ കുളിച്ചിട്ടില്ല, എന്നാൽ അത്തരമൊരു സ്ത്രീക്ക് നോമ്പ് നോൽക്കാൻ പറ്റുമോ? ഇവിടെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പിന്നെ സുബഹിന്റെ മുമ്പ് ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ നോമ്പ് നോൽക്കാം. ഇവിടെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പിന്നെ സുബഹിന്റെ മുമ്പ് ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ നോമ്പ് നോൽക്കാം. കുളി സുബഹിന് ശേഷവും കുളിച്ചാൽ മതി. കാരണം എന്താ, കുളി നോമ്പുമായി ബന്ധപ്പെട്ടതല്ല, അത് നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ വലിയ അശുദ്ധി ജനാബത്ത് ഉള്ളവരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരം വിളിക്കാറുണ്ടായിരുന്നു, എന്നിട്ട് പ്രവാചകൻ കുളിച്ച് നമസ്കരിക്കും. നേരം വിളിക്കാനായി എന്നാൽ സുബഹാകും. അപ്പോ സുബഹിന് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് വലിയ അശുദ്ധിയുള്ള പ്രവാചകൻ കുളിച്ച് നമസ്കരിക്കുന്നത്, പക്ഷെ നോമ്പ് നോറ്റിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് സ്ത്രീയും. അപ്പൊ സ്ത്രീക്ക് ജനാബത്തായിരുന്നാലും ഈ പറഞ്ഞ മാസമുറയിൽ നിന്ന് ശുദ്ധിയാകുന്നതാണെങ്കിലും ശരി, നേരത്തെ ശുദ്ധിയായി പക്ഷെ കുളിച്ചിട്ടില്ലെങ്കിൽ നോമ്പിന് തടസ്സമല്ല. കുളി നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, നോമ്പുമായി ബന്ധപ്പെട്ടതല്ല. ഇനി മാസമുറ നീണ്ടു നിൽക്കാൻ വേണ്ടി റമദാനിലെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും വേണ്ടി ആളുകൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഈ പിന്നെ പിരീഡ് മാറാൻ വേണ്ടി ഗുളിക അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിലും പിന്നെ പണ്ഡിതന്മാരുടെ രണ്ട് തലക്കുള്ള അഭിപ്രായങ്ങളും കാണാം. അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. രണ്ടും പരിശോധിച്ചാൽ മിതമായ നിലപാടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരാൾക്ക് ഒന്ന് ഭർത്താവിന്റെ അനുവാദം ഉണ്ടാകണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും മാനസികമായ അസ്വാസ്ഥ്യങ്ങളോ ശാരീരികമായ പ്രയാസങ്ങളോ ഇല്ല എങ്കിൽ ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാനസികമായ അസ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ പിന്നെ യാത്രയിൽ ഹജ്ജും ഉംറയൊക്കെ ബന്ധപ്പെട്ട് പലരെയും നമുക്ക് കാണാറുണ്ട്, പിന്നെ ഇടക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലും രക്തം വരും. അപ്പോൾ അത് ശുദ്ധിയായോ, എന്റെ നിസ്കാരം ശരിയായോ, ശരിയായില്ലേ, തവാഫ് ചെയ്യാൻ പറ്റുമോ, ഉംറ ശരിയായോ, ഇങ്ങനെയുള്ള ഉസ്വാസ് ഉണ്ടാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് മാനസിക വിഭ്രാന്തി വരെ അനുഭവപ്പെടും. അപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങൾക്കൊന്നും പോകണ്ട. പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊന്നും പോകണ്ട. കാരണം എന്താ, അത്രയൊന്നും കൂലി അല്ലാഹു പറഞ്ഞത് ചെയ്താൽ മതിയല്ലോ. ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിച്ചത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇഹ്റാൻ കെട്ടി, അതിനുശേഷം സെരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പിന്നെ മെൻസസ് ഉണ്ടായി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ അവൻ നിനക്ക് അശുദ്ധിയായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ബേജാറാകണ്ട, എന്താണ്, ഹാദാ ഷൈഉൻ കതബല്ലാഹു അലാ ബനാതി ആദം, ഇത് ആദമിന്റെ പെൺമക്കൾക്ക് അള്ളാഹു വിധിച്ച ഒരു നിയമമാണ്. എന്നാ പെണ്ണാണെങ്കിൽ അതുണ്ടാകും, അത് അതിന്റെ സമയത്ത് വരും, അപ്പൊ എനിക്ക് അശുദ്ധിയായല്ലോ എന്ന് വിചാരിച്ചിട്ട് ബേജാറാകണ്ട എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്. ഇതേ കാര്യം പണ്ഡിതന്മാർ എവിടെയും ഉദ്ധരിച്ചതായി കാണാം. എന്തിനാണ്, അള്ള വിധിച്ച നോമ്പ് അള്ളാന്റെ വിധിയാണ്, മാസമുറ ഉണ്ടാവുക എന്നുള്ളതും അള്ളാന്റെ വിധിയാണ്. അപ്പോൾ ഒരു വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു വിധിക്ക് അപ്പുറത്തൊരു കാര്യത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല. അപ്പോ രണ്ടും അള്ളാന്റെ വിധിയാണ്. ശുദ്ധി ഉണ്ടെങ്കിൽ നോമ്പ് വച്ചാൽ മതി, ബാക്കിയില്ലെങ്കിൽ അത് റമദാന് ശേഷം നിൽക്കാം. അതുകൊണ്ടൊരു ശിക്ഷയോ കൂലിക്കൊരു കുറവോ വരുന്നില്ല, കാരണം അള്ളാഹുവിന്റേതാണ് രണ്ട് നിയമങ്ങളും എന്ന വിശദീകരണമാണ് പണ്ഡിതന്മാർ അതിന് നൽകുന്നത്. ഇനി അതല്ല കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആവുന്നത് കൊണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏഴ് കാര്യങ്ങളായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കി മാത്രം, ഒന്ന് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യം, ഖുർആൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, പകൽ സമയത്ത് ലൈംഗിക ബന്ധം പാടില്ല. രണ്ടാമത്തേത്, ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യം. അതിൽ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാൽ, മറന്നു കഴിച്ചാൽ കുഴപ്പമില്ല, അത് അള്ള ഭക്ഷിപ്പിച്ചതാണ് കുടിപ്പിച്ചതാണ്, നോമ്പ് പൂർത്തിയായിക്കോ എന്നാണ് നബി പറഞ്ഞത്, മറന്നുകൊണ്ട്. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് പിന്നെ ഭക്ഷണത്തെ പോലെയല്ല. ലൈംഗിക ബന്ധം നടന്നാൽ പകൽ, നോമ്പിന്റെ പകൽ സമയത്ത് അത് ഒരു തിന്മയായി ഇസ്ലാം എണ്ണുന്നു. അതിന് കടുത്ത ശിക്ഷ അല്ലെങ്കിൽ കഫാറ, പ്രായശ്ചിത്തം നിശ്ചയിച്ചിട്ടുണ്ട്. കഫാറത്ത് എന്നാൽ തിന്മകളെ മായ്ച്ചു കളയാനുള്ള കാര്യമെന്നാണ്. അപ്പൊ നോമ്പ് കാലത്ത് പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ഒരു തിന്മയാണ്. ആ തിന്മക്കുള്ള പരിഹാരം ആ നോമ്പ് പിന്നെ നോറ്റുവീട്ടുക എന്നതിന് പുറമെ അടിമയെ മോചിക്കുക. ഇന്നിപ്പോ അടിമയെ മോചിപ്പിക്കാൻ ഇല്ല, അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. രണ്ടാമത്തേത്, രണ്ട് മാസം തുടർച്ചയായി നോമ്പ് രക്ഷിക്കുക. അതിന് സാധിക്കാത്ത ആളുകൾ 60 സാധുക്കൾക്ക് അല്ലെങ്കിൽ ഇനി ഒരാൾക്ക് തന്നെയോ 60 നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം, ഒരു ദിവസത്തെയല്ല, ഒരു നേരത്തെ ഭക്ഷണം. അപ്പൊ നമ്മൾ ഒരു മുദ്ദു എന്നൊക്കെ പറയണ്ടല്ലോ, മുദ്ദൊക്കെ പിന്നെ ആൾക്കാരുണ്ടാക്കിയതാണ്. ഒരു നേരത്തെ താമ മിസ്കീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു സാധുവിനുള്ള ഭക്ഷണം, ഒരു സാധുവിന് ഒരു നേരത്തിന് എന്ത് വേണോ അത് കൊടുക്കുക. അപ്പൊ ഇത് രണ്ട് മാസത്തെ തുടർച്ചയായ നോമ്പ് സാധ്യമല്ലെങ്കിലാണ്. അപ്പൊ നോക്കൂ, ഒരു നേരത്തെ ഞാൻ പറഞ്ഞു നോമ്പ് എന്തിനു വേണ്ടിയാണ്, അത് നമ്മളെ പരിശീലിപ്പിക്കാനാണ്, നിയമത്തിനുള്ളിൽ നിൽക്കാനാണ്. നിയമത്തിനുള്ളിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ, നോമ്പല്ലാത്ത കാലത്ത് അനുവദനീയമായ കാര്യങ്ങൾ പോലും നോമ്പ് കാലത്ത് അള്ളാഹു പാടില്ല എന്ന് പറയുന്നു ചിലത്. അതിൽ പെട്ടതാ ഒന്ന്, ഭക്ഷണം അനുവദനീയമാണ്, പക്ഷെ നോമ്പ് പറ്റൂല. ലൈംഗിക ബന്ധം അനുവദനീയമാണ് എന്ന് മാത്രമല്ല, അതിന് ഇബാദത്താണ്, കൂലി കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പക്ഷേ പകല് പറ്റൂല. അപ്പൊ എന്താ, അനുവദനീയമായ കാര്യങ്ങൾ തന്നെ മനുഷ്യനെ പരിശീലിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തടഞ്ഞു നിർത്തുന്നു. പിന്നെ തെറ്റായത് വരേണ്ട കാര്യമില്ലല്ലോ. ആ കാര്യം ഇത്ര സമയത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പിടിച്ചു നിർത്താൻ കഴിയാത്തവൻ യഥാർത്ഥ നോമ്പുകാരനല്ല. അതുകൊണ്ട് അവൻ ഒന്നുകൂടി പരിശീലിക്കട്ടെ. ആ പരിശീലനം എന്താ, 6-2 മാസം തുടർച്ചയായി നോമ്പ് നിൽക്കുക. ഇവിടെ തുടർച്ചയായി നോമ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ആന്റിബയോട്ടിക് മരുന്ന് പോലെ കോഴ്സാണ്. ഇടയ്ക്ക് വെച്ച് ഒഴിവാക്കിയാൽ അങ്ങനെയാണല്ലോ, മരുന്നിന്റെ ഫലം കിട്ടില്ലല്ലോ അറിയല്ലേ, ഇനി കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ പൂർണ്ണമായി നോൽക്കണമെന്നാൽ, പക്ഷെ അതിൽ സാധാരണ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഈ 2 മാസം തുടർച്ചയായി നോൽക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ, നോമ്പ് ഒഴിവാക്കാൻ ഒരാൾക്കുള്ള കാരണം എന്താണോ, ആ കാരണം ഈ ഘട്ടത്തിലുമുണ്ടെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം, അതിന്റെ ബാക്കി നോറ്റാൽ മതി. അതായത് ഇപ്പൊ യാത്ര ചെയ്യേണ്ടി വന്നു 2 മാസം നോമ്പിനിടക്ക് എങ്കിൽ, യാത്രയ്ക്ക് ശേഷം ബാക്കി നോറ്റാൽ മതി. കാരണം യാത്രക്കാരൻ റമദാനിൽ പോലും നോമ്പ് നോൽക്കണ്ട. അപ്പൊ ആ നിയമം ഇവിടെയും ബാധകമാണ്. രോഗിയായി 2 മാസം നോമ്പിനിടക്ക് എങ്കിൽ, രോഗിയായി ആരോഗ്യം വീണ്ടും കിട്ടിയതിന് ശേഷം ബാക്കി നോറ്റാൽ മതി. ഇതൊന്നുമില്ലാതെ, ഈ 2 കാരണങ്ങളില്ലാതെ ഒരുത്തം വെറുതെ ഒരു 10 പണ്ണം നോറ്റ് പിന്നോട്ട് ഒഴിവാക്കി എങ്കിൽ അയാൾ ആദ്യം തൊട്ട് പിന്നെ 30 എണ്ണം നോൽക്കണം, നോറ്റ എണ്ണം പോയി. അതാണ് അപ്പോ മറ്റ് ഈ പറഞ്ഞ 2 കാരണങ്ങൾ ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, സ്കലനം അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ, സ്വപ്ന സ്കലനം ഉണ്ടായാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല, കാരണം അത് നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതല്ല, നമുക്കതിലൊരു പങ്കുമില്ല. എന്നാൽ നമ്മുടെ പ്രവർത്തന ഫലമായി, അതായത് ചുംബിക്കുകയോ ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ പരസ്പരം ചേർന്ന് മുബാശറ എന്നാണ് ഹദീസിൽ അതിനെപ്പറ്റി ഉപയോഗിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു, അവരോട് കൂടെ കിടക്കാറുണ്ടായിരുന്നു. കൂടെ കിടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചേർന്ന് കിടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തതുകൊണ്ടോ പിന്നെ അല്ലെങ്കിൽ സ്പർശിച്ചതുകൊണ്ടോ ഒരാൾക്ക് സ്കലനമുണ്ടായി എങ്കിൽ അത് അയാളുടെ പ്രവർത്തനം കൊണ്ടാണ്, അപ്പൊ അയാളുടെ നോമ്പ് മുറിയും. അതിന് പകരം നോമ്പ് നോറ്റാൽ മതി, പക്ഷെ എന്ത് ചെയ്യണ്ട, ഈ 2 മാസം നോമ്പ് അയാൾ നോൽക്കേണ്ടതില്ല. 2 മാസം നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത് ലൈംഗിക ബന്ധമുണ്ടായെങ്കിൽ മാത്രമാണ്. ഇവിടെ അയാൾ നോമ്പ് മുറിയുന്നു, ആ ഒരു ദിവസത്തെ നോമ്പ് വേറൊരു ദിവസം നോറ്റുകൂട്ടണം. ഇനി ഭക്ഷണത്തിന് പകരം ഗ്ലൂക്കോസ് പോലെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിലൂടെ, ഇഞ്ചക്ഷനിലൂടെയോ ഇനി പൈപ്പിലൂടെയോ മറ്റേതെങ്കിലും തരത്തിൽ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ അയാളുടെ നോമ്പ് മുറിയുന്നു. ഇപ്പം ഗ്ലൂക്കോസ് കൊടുത്തു ഞരമ്പ് കൂടി, അതെന്താ ഭക്ഷണത്തിന് പകരം നിൽക്കുന്നത്, അതുകൊണ്ട് നോമ്പ് മുറിയും. എന്നാൽ ഒരാൾക്ക് പിന്നെ മറ്റെന്തെങ്കിലും അസുഖത്തിന് അയാൾക്കൊരു മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ വെക്കണം, മരുന്നാണ്. അത് ഭക്ഷണത്തിന് പകരമുള്ളതല്ല, എങ്കിൽ അയാൾ നോമ്പ് മുറിയുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. കാരണം അത് ഭക്ഷണത്തിന് പകരമല്ല, വിശപ്പിനോ ദാഹത്തിനോ ഉള്ളതല്ല, മറിച്ച് അത് മരുന്നാണ്. ഭക്ഷണത്തിന് പകരമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? നോമ്പ് മുറിയും. അപ്പൊ അത്തരം ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നു. പിന്നെ സ്ത്രീകൾ അശുദ്ധി ഉണ്ടാകുന്നത് കൊണ്ട് അവരുടെ നോമ്പ് നഷ്ടപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എത്ര വൈകിയ സമയത്താണെങ്കിലും. പിന്നെ മറ്റൊന്ന് മനഃപൂർവ്വം ഛർദ്ദിക്കുക. ഒരാള് രോഗം കൊണ്ട് ഛർദ്ദിച്ചു, മസ് കയറി ഛർദ്ദിക്കും ആൾക്കാർ, അതുകൊണ്ട് അയാൾ നോമ്പ് മുറിയില്ല. നേരെ മറിച്ച് വെറുതെ വായൽ കയ്യത്ത് ഇങ്ങനെ ആക്കി എന്തെങ്കിലും നമ്മുടെ പ്രവർത്തന ഫലമായി ഒരാൾക്ക് നോമ്പ് ഛർദ്ദിച്ചാൽ, മനഃപൂർവ്വം ഛർദ്ദിച്ചാണെങ്കിൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെടുന്നു. അല്ലാത്ത രോഗമോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഉള്ള ഛർദ്ദി കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല. ഏഴാമത്തെ കാര്യം, ഒരാള് കൊമ്പ് വെക്കുന്നു, അതുകൊണ്ട് നോമ്പ്. കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ പണ്ടും ഇന്നും അറബികൾക്കിടയിലുള്ള ചികിത്സ നമ്മുടെ നാട്ടിലുണ്ടോ എനിക്ക് അറിയില്ല. ഇവിടെ ദ്വാരമുണ്ടാക്കിയിട്ട് അശുദ്ധ രക്തം പുറത്തേക്ക് എടുക്കുക, കൊമ്പ് വെച്ച് വലിച്ചെടുക്കാനാണ് കൊമ്പ് വെക്കുക എന്നുള്ള പദം എഹ്തജമ എഹ്തിജാം എന്ന് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ഹദീസിൽ നബി നോമ്പ് നോറ്റ് കൊമ്പ് വെച്ചിരുന്നു എന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ലാ മിനൽ ലഹഫി, ദുർബലത ഉണ്ടായെങ്കിൽ, ക്ഷീണം ഉണ്ടായെങ്കിൽ അല്ലാതെ എന്നും വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടുകൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്ക് ഇതുമൂലം പിന്നെ പ്രയാസം ക്ഷീണം അനുഭവപ്പെടുമെങ്കിൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെടും. ഇതുപോലെയാണെന്നിപ്പോ ഇത് നമ്മൾ പല്ല് പറിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ രക്തദാനത്തിന് വേണ്ടിയോ രക്തം എടുക്കുന്നു, ഇനി മുറിവ് പറ്റി രക്തം പുറത്തേക്ക് ഒഴുകുന്നു, ഇതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടില്ല. നേരെ മറിച്ച് അതുകൊണ്ട് അയാൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ നേരത്തെ വിശദീകരിച്ചതുപോലെ അയാൾ നോമ്പ് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ വയറ് സ്തംഭനമുള്ള, ഇനി അനുവദനീയമായ ചില കാര്യങ്ങൾ, വയറിന് സ്തംഭനമുള്ള ആളുകൾക്ക് പിന്നെ നമ്മൾ ഈ എനിമ കൊടുക്കാറുണ്ട്, അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല. കാരണം എന്താ, അത് പിന്നെ ഭക്ഷണമായി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന മാർഗത്തിലൂടെ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൂടെ കഴിക്കുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. പിന്നെ ചെവിയിൽ മരുന്നുറ്റിക്കുന്നു, കണ്ണിൽ മരുന്നുറ്റിക്കുകയോ സുറുമ ഉപയോഗിക്കുകയോ ചെയ്യുന്നു, അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ചിലപ്പോൾ അതിന്റെ പിന്നെ പ്രതിഫലനങ്ങൾ അണ്ണാക്കിലും ഒക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം, എന്നാൽ പോലും നോമ്പ് മുറിയുകയില്ല എന്ന്. എന്നാൽ മൂക്കിൽ മരുന്നൊഴിച്ചാൽ നോമ്പ് നഷ്ടപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നു എടുക്കുമ്പോൾ വെള്ളം വലിച്ചു കയറ്റി പുറത്തേക്ക് ചീറ്റണം എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ അത് നോമ്പുകാരനായിരിക്കെ അങ്ങനെ പാടില്ല, അമിതമായി വലിച്ചു കയറ്റരുത് നോമ്പുകാരനായിരിക്കെ എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂക്കിൽ മരുന്നുറ്റിച്ചാൽ ചെവിയിലോ കണ്ണിലോ ഒഴിക്കുന്നത് പോലെയല്ല നോമ്പ് നഷ്ടപ്പെടും എന്നതാണ് പണ്ഡിതന്മാരുടെ വിശദീകരണം. പിന്നെ ആസ്തമ രോഗികളായ ശ്വാസമുട്ടക്കുള്ള ആളുകൾ, അവർ വലിക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ, അത് വലിച്ചാൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല. കാരണം അത് ദ്രാവക രൂപത്തിലുള്ളതല്ല, ഭക്ഷണമായി ഉപയോഗിക്കുന്നതുമല്ല. പിന്നെ പേസ്റ്റ് ഉപയോഗിക്കുക, അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല. പേസ്റ്റിന്റെ കെമിക്കലുകൾ വയറിലേക്ക് എത്തുന്നു എന്ന് ആരോഗ്യ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഭക്ഷണം രുചി നോക്കുക. ഇപ്പോ സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുന്നത് കറിയൊക്കെ വയലിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ നോമ്പ് നഷ്ടപ്പെടില്ല. കാരണം എന്താ, ചില ആൾക്കാരത് പറ്റില്ല എന്ന് പറയും, അത് ഭക്ഷണം താഴോട്ട് ഇറങ്ങുന്നില്ല, നമ്മൾ നാവലേ വെച്ച് നോക്കുന്നുള്ളൂ. അതുകൊണ്ട് നോമ്പ് മുറിയാണെങ്കിൽ പച്ചവെള്ളവും വായിലാക്കാൻ പാടില്ല എന്ന് പറയണം. കാരണം എന്താ, വെള്ളവും പള്ളേക്ക് ഇറങ്ങാലോ, വെള്ളവും ദാഹത്തിന് ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ ആരെങ്കിലും നബി ഒന്ന് കൊടുത്തിട്ടുണ്ട് വായിൽ വെള്ളാക്കിയാൽ നോമ്പ് മുറിയുന്ന ആരും പറയില്ല. അതുപോലെ തന്നെയാണ് വായിൽ വെച്ച് ടേസ്റ്റ് വെക്കുന്നത്, അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല. പിന്നെ എണ്ണ തേക്കുക, സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, ഉമിനീര് ഇറക്കുക, ഉമിനീര് തുപ്പിക്കളയേണ്ടതല്ല. അല്ലെങ്കിൽ ഇപ്പൊ നോമ്പുകാലത്തായ കാണാം, പിന്നെ സ്കൂളിലൊക്കെ ചില ആളുകളുള്ള സ്കൂളിൽ, നമ്മൾ ഞാൻ സ്കൂൾ അധ്യാപകനാണ്, നോമ്പായാൽ തുടങ്ങി ഇത് ഒരു ക്ലാസ്സിൽ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാനേ പറ്റില്ല. ഒരുത്തം പോയാൽ പിന്നെ രണ്ടെണ്ണം പിന്നെ നാലെണ്ണം, അങ്ങനെ ഇതന്നെ പണി, ഇപ്പൊ തുപ്പുക അങ്ങോട്ട് വരിക. അപ്പോ മറ്റുള്ള ആൾക്കാർ വിചാരിക്കുന്നത് തുപ്പണ മാസാണെന്നാണ്. അപ്പോ ഇത് നബി പഠിപ്പിച്ചിട്ടില്ല. ഉമിനീര് എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്, അത് തുപ്പിക്കളയേണ്ടതല്ല. കഫ ഉണ്ടെങ്കിലേ സാധനം നമ്മൾ തുപ്പിക്കളയുന്നു എന്നല്ലാതെ ഉമിനീര് തുപ്പി ഒഴിവാക്കേണ്ടെന്ന ഒരാവശ്യവുമില്ല, അത് ഇറക്കാം. പിന്നെ പല്ല് തേക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞു. അതുപോലെ കുളിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനഹു വതആല കുളിച്ച നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി മാത്രമല്ല, ചൂടുകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുകയും തലയിൽ വെള്ളം കോരി ഒഴിക്കുകയും ചെയ്യാൻ, എന്തിനാ? ദാഹത്താലും ചൂടിനാലും എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ദാഹം ശമിക്കാൻ, ദാഹമുണ്ട്, കഠിനമായ ദാഹമുണ്ട്, തൊള്ളേക്കൂടി കുടിക്കുകയല്ല, തലയിൽ വെള്ളം ഒഴിച്ചാൽ എന്തുണ്ടാവും, വെള്ളം താഴോട്ട് ഇറങ്ങും, ദാഹത്തിന് പിന്നെ ശമനം കിട്ടും. നബി അങ്ങനെ ചെയ്തിരുന്നാൽ മിനൽ ഹരി വല്ലാത്തിഷ്, മിനൽ ആത്തിഷി വൽ ഹർ, ചൂട് കൊണ്ടും ദാഹം കാരണത്താലും, വെള്ളം ഒഴിച്ചാൽ അങ്ങനെ തന്നെ ചൂടും കുറയും. അപ്പോ അത് പ്രവാചകൻ ചെയ്തിരുന്നു, അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല. മുങ്ങി കുളിക്കാൻ പറ്റുമോ? മുങ്ങി കുളിച്ചാലും നോമ്പ് മുറിയില്ല. വെള്ളം ഉള്ളിലേക്ക് വായക്കൂടി ഉള്ളിൽ ഇറങ്ങാൻ എന്നാ മതി, ചുവട്ടിലാണ് കിടക്കുന്നത്, പുറത്തേക്ക് പോയിക്കോളൂ, അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല. പിന്നെ അത്താഴം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പ്രാർത്ഥന നേരത്തെ വിശദീകരിച്ചു, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. അത് നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖി കഫ്തർതു, അത് ദുർബലമാണ് എന്നാണ് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. പിന്നെ ദഹബൽ നമൌ വബത്തല്ലത്തിൽ റൂഖ് വതബത്തൽ അജിർ ഇൻഷാ അല്ലാ, ഇതാണ് സഹീഹായി വന്നിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ മറ്റേതാരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. സഹീഹായ പ്രാർത്ഥന നമ്മൾ ചെല്ലണം. പണ്ടേ നമ്മൾ പഠിച്ചു വന്നത് മറ്റതാണ്, ഇപ്പോഴും പഠിപ്പിക്കപ്പെടുന്നുണ്ടാകാം, പക്ഷെ അത് ലൈഫാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ശരി മനസ്സിലായാൽ തെറ്റ് ഒഴിവാക്കുക. പിന്നെ ഒരു തെറ്റായ കാര്യം, നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹർമലൊക്കെ കാണാം, നമ്മുടെ നാട്ടിലുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കൈ മുക്കിയിട്ട്, നോമ്പ് തുറക്കാനല്ല, തുറക്കലാണ് മാറ്റി വെച്ചിട്ട് അന്നേരം പ്രാർത്ഥിച്ച് കുത്തിരിക്കും. നോമ്പ് സമയമായാൽ ഉടനെ തുറക്കുകയാണ് ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം, ദഅവത്തു സ്വായിമി ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുമ്പോഴുള്ള, എന്നാൽ തുറക്കുന്ന സമയത്തുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന ഒരു ഹദീത്. എന്നാൽ ആ ഹദീത്തിനെ കുറിച്ച് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി വിശദീകരിച്ചിട്ടുള്ളത് അത് ദുർബലമാണ്, മറിച്ച് ദഅവത്തു സ്വായിം എന്ന പ്രാർത്ഥന ശരിയാണ് എന്ന് പറഞ്ഞാൽ നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, അത് തള്ളപ്പെടുകയില്ല. എന്നാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു വിഷയമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കാം, പക്ഷെ തുറക്കുന്ന സമയത്ത് പ്രത്യേകമായ പ്രാർത്ഥന ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞു, പകൽ സമയത്ത് ലൈംഗിക ബന്ധം പാടില്ല, ഖുർആൻ വലക്കിയതാണ്, പ്രവാചകൻ നിരോധിച്ചതാണ്, അതിനുള്ള പ്രായശ്ചിത്തം ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. ആ നിയമം റമദാനുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ഒരാള് സുന്നത്തു നോമ്പ് നിൽക്കുക, സുന്നത്തു നോമ്പ് നോറ്റ ഒരാൾ, അയാൾക്ക് പകൽ സമയത്ത് പിന്നെ ലൈംഗിക ബന്ധം വേണം എന്ന് തോന്നി, അയാൾക്ക് നടത്താം, അയാളുടെ നോമ്പ് നഷ്ടപ്പെടും, അയാൾ അത് പകരം നോറ്റ് വീട്ടേണ്ടതില്ല. കാരണം എന്താ? സുന്നത്തു നോമ്പാണ്. പിന്നെ അതിന്റെ പേരിൽ അയാൾ രണ്ടു മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ സാധുക്കൾക്ക് വർഷം കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം അത് ഇപ്പറഞ്ഞ നിയമം റമദാനുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇനി നോമ്പ് കാലത്ത് ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു, നോമ്പ് ഒഴിവാക്കേണ്ടി വന്ന ഒരാൾ ബാക്കി സമയം നോമ്പുകാരനെ പോലെ കഴിച്ചുകൂട്ടേണ്ടതുണ്ടോ? അങ്ങനെ ആളുകൾ പറയുന്നുണ്ട്, നോമ്പ് പിന്നെ വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതും തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്താ? നോമ്പ് ഒഴിവാക്കാനുള്ള കാരണം കൊണ്ടാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം, പിന്നെ അതിനുശേഷം തന്നെ അയാൾ വെറുതെ പട്ടിണി കിടക്കുന്നത്. ഇപ്പൊ യാത്ര കഴിഞ്ഞ ഒരാൾ വന്നു, യാത്ര കഴിഞ്ഞെത്തിയ ആള് ഭക്ഷണം കഴിക്കാൻ വെക്കണോ? യാത്രക്കാരെന്നുള്ളവർക്ക് അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. അപ്പൊ അത് അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാം, എന്തുമാവാം, ഭക്ഷണം കഴിക്കാം, ലൈംഗികത്തിലേർപ്പെടാം, മറ്റെല്ലാ കാര്യങ്ങളും. അവിടെ നോമ്പുകാരന്റെ ഒരു നിയമവും അയാൾക്ക് ബാധകമല്ല. പിന്നെ പരസ്യമായി തിന്നുക കുടിക്കുക എന്നുള്ള ഒഴിവാക്കുന്നത് ഒരു പൊതുമര്യാദ എന്നുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. എന്നല്ലാതെ അയാൾ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂടേണ്ടതില്ല എന്നാകുന്നു ഹദീസുകളിൽ നിന്ന്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി പിന്നെ നോമ്പുകാരായ ആളുകൾ, ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും രണ്ടുപേർക്കും നോമ്പില്ല എന്ന് വിചാരിക്കുക, എങ്കിൽ ലൈംഗിക ബന്ധമാവുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറയാൻ. കാരണം എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? സംശയിക്കരുത്. കാരണം ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടോ, ഗൾഫിലൊക്കെ ഞാൻ ഭാര്യനോട് നോമ്പ് നോൽക്കണ്ട എന്ന് പറയട്ടെ എന്ന് ചോദിക്കും. എന്തിനാ അന്ന് മൂപ്പര് നാട്ടിലെത്തുന്ന ദിവസം അത് പറ്റില്ല. കാരണം ആ ഭാര്യ നാട്ടിലുണ്ട്, ഭാര്യയ്ക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഇയാൾ യാത്രക്കാരനാണ്, അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. അയാൾക്ക് ഉതിരുണ്ട്, ഭാര്യയ്ക്ക് ഉതിരില്ല. അപ്പൊ ഈ ഒരു കാരണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് പിന്നെ അയാൾ യാത്രക്കാരനാണ്, നോമ്പില്ല, ഭാര്യ രോഗിയോ അല്ലെങ്കിൽ മറ്റ് അശുദ്ധിയോ കാരണം നോമ്പ് ഒഴിവാക്കി, പകല് ശുദ്ധിയായി, അങ്ങനെ യാദൃശ്ചികമായി അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ ഈ നോമ്പ് ഇത്തരമൊരു കാര്യത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കാൻ പാടില്ല എന്നതാണ് നിയമത്തിൽ നിന്ന്, ആയത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അവസാനിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ദുർബല ഹദീസുകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാധാരണ നോമ്പുകാലമായാൽ മുസ്ലിയാക്കന്മാരെ വയലുകളിലും ആളുകളുടെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന ചില കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ തലേ ദിവസം ഷഅബാന്റെ അവസാനത്തിൽ ഒരു പ്രസംഗം നടത്തി, ഒരു നീണ്ട ഹദീസ്. ഞാൻ അതിൽ ഒരു മൂന്ന് കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. ഒന്ന്, അതിൽ പറഞ്ഞത് നോമ്പുകാലത്ത് ഒരാൾ ഒരു സുന്നത്ത് നിർച്ചാൽ നോമ്പ് ഒരു ഫർള് നിർവഹിച്ചതിന്റെ കൂലി കിട്ടും. നോമ്പുകാലത്ത് ഒരു ഫർള് ചെയ്താൽ നോമ്പല്ലാത്ത കാലത്ത് 70 ഫർള് ചെയ്തതിന്റെ കൂലി കിട്ടും. ഈ നിങ്ങളുടെ ഹദീസിലുള്ളതാണ്, പക്ഷെ ഈ ഹദീസ് ദുർബലമാണ്. നോമ്പുകാലത്ത് ഒരുപാട് പ്രത്യേകത നേരത്തെ വിശദീകരിച്ചു, പക്ഷെ നോമ്പുകാലത്ത് സുന്നത്തിന് ഫർളിന്റെ കൂലി കിട്ടുമെന്നോ ഫർളിന് 70 ഫർളിന്റെ കൂലി കിട്ടുമെന്നോ സ്വഹീഹായ ഒരു ഹദീസിലും വന്നിട്ടില്ല. ഇപ്പൊ സക്കാത്ത് പോലും ആള് റമദാനിലേക്ക് മാറ്റിവെക്കുക, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് റമദാൻ മാസത്തില അല്ല, പിന്നെന്തിന് ആളുകൾ എന്തോ അങ്ങനെ റമദാൻ മാസത്തിലേക്ക് ആക്കി എന്നല്ലാതെ സക്കാത്തും റമദാനുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ വന്നത് ഒരു പക്ഷെ ഈ തെറ്റിദ്ധാരണയിൽ നിന്നാകാം, 70 കൊടുത്താൽ കിട്ടുന്ന കൂലി കിട്ടും എന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ ഹദീസ് ദുർബല ഹദീസാണ്. അതുപോലെ അതിന്റെ ആദ്യത്തെ 10 റഹ്മത്തിന്റേതും രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റേതും മൂന്നാമത്തെ 10 ഇത്തുക്കുമിനാർ നരകമോചനത്തിന്റേതുമാണ് എന്നും ഈ ഹദീസ് പറയുന്നുണ്ട്. റമദാനിൽ റഹ്മത്തുണ്ട്, മഗ്ഫിറത്തുണ്ട്, ഇത്തുക്കുമിനാർ ഉണ്ട്, കാരുണ്യമുണ്ട്, പിന്നെ പാപമോചനമുണ്ട്, നരകത്തിൽ നിന്ന് മോചനമുണ്ട്. അത് ശരിയാ. പക്ഷേ ഒന്നാമത്തെ 10 റഹ്മത്തുണ്ട്, രണ്ടാമത്തെ 10 പാപമോചനമുണ്ട്, മൂന്നാമത്തെ 10 നരകമുക്തിയുണ്ട് എന്ന് വേറെ വേറെ വിശദീകരിക്കുന്നത് ദുർബല ഹദീസാണ്. ഈ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ 10 പ്രത്യേക പ്രാർത്ഥന, രണ്ടാമത്തെ 10 പ്രത്യേക പ്രാർത്ഥന എന്ന് വരുന്നത്. മൂന്നാമത്തെ 10 പ്രത്യേക പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്ന കഫുവൻ തുഹിബ്ബുല്ലാഹ ഫഅഫുഅന്നി. അപ്പൊ ഒന്നിലോ രണ്ടിനോ മൂന്നിനോ ഇങ്ങനെ പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല. ഒന്നിലും ഒന്നാമത്തെ 10 രണ്ടാമത്തെ 10 പ്രത്യേകമായ പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇനി നോമ്പ് വെക്കാൻ കഴിയാത്ത ഒരാൾ പിന്നെ നോമ്പ് ഒറ്റുകൂട്ടിയാൽ മതി. എന്നാൽ ഒരു ഹദീസിലുണ്ട്, നോമ്പ് ന്യായമായ കാരണമില്ലാതെ ഒരുത്തൻ നോമ്പ് ഒഴിവാക്കിയാൽ ജീവിതകാലം മുഴുവൻ അയാൾ നോമ്പനുഷ്ഠിച്ചാലും ഈ ഒഴിവാക്കിയ നോമ്പ് വീടുകയില്ല. ഹദീസിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്. ഇത് കള്ള ഹദീസാണ്, അതൊരു ക്രൂരതയായി പോവും. നോമ്പ് ഒഴിവാക്കി എന്നുള്ളത് തിന്മ തെറ്റാണ്, ഇത് കാരണമില്ലാതെ നോമ്പ് ഒഴിവാക്കി എന്നുള്ളത് തെറ്റാണ്. അതിന്റെ ശിക്ഷ അയാൾക്ക് കിട്ടും. അത് പിന്നെ ഒരു സ്ഥലം നോമ്പ് ഒറ്റുകൂട്ടിയാൽ മതി, പിന്നെ എത്ര കാലം മുഴുവൻ നോറ്റാലും വീടുകയില്ല എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസിന്റെയോ മറ്റു പ്രമാണങ്ങളുടെയോ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ട സംഗതിയല്ല. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോൽക്കുക, ആരോഗ്യം നേടുക, സൂമു തസിഹു, മൂന്ന് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇടക്കുള്ളൊരു വാചകമാണ്. ഇത് സ്വന്തമായ ഒരു ഹദീസ് അല്ല, മൂന്ന് കാര്യം വേറെ പറയുന്നു, രണ്ട് കാര്യം വേറെ പറയുന്നു. സൂമു തസിഹു, നമ്മളൊക്കെ ആളുകൾ വിശദീകരിക്കാണ്ട് നോമ്പ് വെച്ചാൽ അങ്ങനെ ആരോഗ്യം ഇങ്ങനെ ആരോഗ്യം ഒക്കെ ശരിയാണ്, ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നബി പഠിപ്പിച്ചതല്ല, അത് ഭൗതികമായി നമുക്ക് പറയാം. പക്ഷെ നബി പറഞ്ഞു എന്നുള്ളവർക്ക് അത് വിശദീകരിക്കേണ്ടതില്ല. നോമ്പ് നോൽക്കുക, ആരോഗ്യം നേടുക എന്ന് പറയുന്നത് ദുർബലമായ ഹദീസ്. ഇതേപോലെ മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിൽ പോലും ചിലപ്പോൾ ആളുകൾ പറയാറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവെ അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബ് വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവെ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഇനി ബറക്കത്ത് നൽകണമേ, റമളാനിലേക്ക് ഞങ്ങളിനി എത്തിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസും ളഈഫാണ്. ഇതൊക്കെ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. റമളാനിലേക്ക് എത്തിക്കണം എന്ന് നബി പ്രാർത്ഥിച്ചിട്ടില്ല. നമുക്ക് വേണം പ്രാർത്ഥിക്കാം, ആരെയും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ നബി അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ ഒരു സലഫുകൾ പറഞ്ഞിരുന്നു, ഏത് സലഫ് എന്ന് ആരാണ് പറഞ്ഞതെന്ന് കൃത്യമായി ഉദ്ധരിക്കപ്പെടാറില്ല. 6 ഞങ്ങളെ നോമ്പുകാലത്തേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, നോമ്പ് കഴിഞ്ഞാൽ പിന്നെ 6 ഞങ്ങളെ നോമ്പ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അതും എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു എന്ന് പലപ്പോഴും വിശദീകരിക്കപ്പെടാറില്ല. സലഫുകൾ പറഞ്ഞു, നബി അങ്ങനെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി 6 12 ഇടയ്ക്കൊരു നോമ്പുണ്ട്, അപ്പൊ ഒരു കൊല്ലത്തിന് അത്ര 13 6 റമളാനിലേക്ക് എത്താൻ, 6 സ്വീകരിക്കാൻ 13 വേണ്ടേ? 13 ഇല്ലല്ലോ. അപ്പൊ ആ പറഞ്ഞതിനെ മനസ്സിലായി ഇത് കള്ളത്തരാന്നുള്ളത്. ശരിയായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയമല്ല. പിന്നെ നോമ്പുകാരന്റെ ഉറക്ക് ഇബാദത്താണ്, ഉറങ്ങിയാലും കൂലി കിട്ടും. നോമ്പുകാരൻ മിണ്ടാതിരുന്നാൽ തസ്ബീഹിന്റെ കൂലിയുണ്ട്. അവന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടികൾ പ്രതിഫലമുണ്ട്, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതൊക്കെ ഒരു ഹദീസിലുള്ളത്. അവസാനം പറഞ്ഞ രണ്ടെണ്ണം ശരിയാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും, പാപം പൊറുക്കപ്പെടും. എന്നാൽ ഉറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്നോ മിണ്ടാതിരുന്നാൽ തസ്ബീഹിന്റെ കൂലി കിട്ടുമെന്നോ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടികൾ കൂലി കിട്ടുമെന്നോ പറയുന്നത് ഈ ഹദീസ് ളഈഫാണ്, മറ്റ് ഹദീസുകളിലൂടെയും തെളിയിക്കപ്പെടാത്ത വിഷയമാണ്. ഇത്രയും കാര്യങ്ങളാണ്. പറഞ്ഞ സമയം അവസാനിച്ചു, എനിക്ക് അടുത്ത ട്രെയിനിന് പോകേണ്ടതുമുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 2-3 മിനിറ്റ് വേണമെങ്കിൽ ചിലവാക്കാം. ബദറി യുദ്ധം റമദാൻ പതിനേഴാണ്. ബദർ യുദ്ധ ദിവസം നോമ്പ് നോറ്റതായി നോറ്റോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഹദീസുകളിൽ പ്രത്യേകമായി വന്നിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ഇത് നബി നോമ്പ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നതും, നിങ്ങൾ നാളെ ശത്രുക്കളെ കണ്ടുമുട്ടാൻ പോവുകയാണ് അഖ്വാലക്കും, നോമ്പ് ഒഴിവാക്കലാണ് നിങ്ങൾക്ക് നല്ലത്, അഫ്തിറു നിങ്ങൾ നോമ്പ് മുറിക്കണം, അത് നബിയുടെ തീരുമാനമല്ലെങ്കിൽ കൽപ്പനയെ ഞങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെയുള്ളതും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ മക്കം ഫസഹിന് പോയ സന്ദർഭത്തിൽ അത് നോമ്പിനാണ്, ആ നോമ്പിനാണ് ഖുറാഉൽ ഖമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും പിന്നെയും നോമ്പ് നോറ്റ ആളുകൾ അവർ എന്നോട് അനുസരണക്കേട് കാണിച്ചവരാണ് എന്ന് പറഞ്ഞത്. ഇല്ലല്ല, അതില്ല, 23 മൂപ്പരായില്ല അധികം നിസ്കരിക്കുക, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാതിരിക്കാം, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും വിദേഹത്തിൽ ചെയ്യുന്ന ആളാണ്, അപ്പൊ അതിൽ കൂടുന്ന പറഞ്ഞാൽ അർത്ഥമല്ല. സാധാരണ നടക്കാക്കുന്ന ജമാഅത്തിൽ കൂടിയാൽ ഈ പറഞ്ഞ കൂലി കിട്ടും, വിദേഹത്ത് നടക്കുന്നിടത്ത് തുടരാൻ പോകണ്ട. പിന്നെ ചില ആൾക്കാർ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, ഇത് ചില കുറച്ചുകൂടി കൂടി ചിന്തിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 23 നിസ്കരിക്കുന്ന പള്ളിയിലെത്തിയാൽ 23 പൂർത്തിയാക്കണം എന്ന് ചില ആളുകൾ, ആരാണിപ്പോ ഞാൻ വരണ്ട, അത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഈ കൂലിക്ക് നബി പഠിപ്പിക്കാത്ത കാര്യം ചെയ്യണം പറ്റില്ല, അത് നമ്മളെ സമയത്തൊന്നും നിർത്തിപ്പോര, അല്ലെങ്കിൽ അവസാനത്തെ 13 കൂടുക, വേണമെങ്കിൽ കൂടുകയാണെങ്കിൽ തന്നെ പറഞ്ഞില്ല. അറബിൽ 13 ഉണ്ടാവും, ആ 13 പറ്റുള്ളൂ, 11 പറ്റുള്ളൂ, 13 പറ്റൂല. അവിടെ ഹർമിൽ പിന്നെ 13 ആണ് നടക്കുക. അപ്പൊ അതില് നമ്മൾ പതിനസ്കരിച്ചാൽ മതി, നബി ഒരു ആറ് മാനല്ലോട്ടെ ഏതായിരുന്നാലും അവിടെ പിന്നെ ആ ജമാഅത്തിൽ നമ്മൾ പതിനസ്കരിച്ചാൽ മതി. ആദ്യത്തെ 2 റക്അത്ത് കഴിഞ്ഞ് പോയിക്കോളൂ നിങ്ങൾ, 13 നിസ്കരിക്കുമ്പോ ആദ്യത്തെ 2 റക്അത്ത് കഴിഞ്ഞിട്ട് കൂടിയാ മതി, അപ്പൊ വായന്ന് ഇട്ടു, അല്ലെങ്കിൽ ഇടയ്ക്ക് 2 റക്അത്ത് അവിടെ വിശ്രമിക്കുക, വന്ന് നിസ്കരിച്ചാൽ മതി. പക്ഷെ ചിലപ്പോൾ ചീത്തറിയും ആൾക്കാർ, കാരണം ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ നിസ്കരിക്കുന്നതിൽ എല്ലോ നിസ്കരിക്കുന്നുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തതാ, ഞാൻ ഇടയ്ക്ക് ഇരുന്നു 2 റക്അത്തിന്, കാരണം 11 റക്അത്ത് നിസ്കരിച്ചാൽ മതി ഉള്ളൽക്ക്. അപ്പൊ കുറെ 4-5 സൂരികളുണ്ട്, സ്ത്രീയക്കാരുണ്ട് എന്റെ അടുത്ത് നിസ്കരിക്കുന്നു, അതിൽ ഒന്നാണ്ട് ഷെയ്ഖുമാരൊക്കെ ഉണ്ട്. ഇയാൾ നിസ്കാരം കഴിഞ്ഞോ എന്നോട്, ഇജ്ജ് എന്താ നിസ്കരിക്കാത്ത ചോദിച്ചോട്, ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇയാളെ ചോദ്യം, ജി ആണോ പണ്ഡിതൻ, സുദേശി ആണോ പണ്ഡിതൻ? അപ്പൊ ജി ചെയ്യുന്ന ആ സുന്നത്ത് സുദേശി വിദത്ത് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു തർക്കത്തിന് ഞാനില്ല, ആയിഷാബി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ എന്നാണ് ഹദീസിലുള്ളത്, ഞാൻ അത് നിസ്കരിക്കുന്നു. അങ്ങനെ കുറെ അവിടെ കൂടെ തർക്കിച്ചു, അപ്പൊ ചിലപ്പോ ചീത്താറിനെ കേൾക്കേണ്ടി വരും. അവിടെ നിസ്കരിക്കുന്നത് നമ്മളിപ്പോ പിന്നെ ദീന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ മക്കയോ മദീനയോ അല്ല, നമുക്ക് പത്രേ പറയാൻ പറ്റുള്ളൂ. സൗദി ഗവൺമെന്റ് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് ജുമാക്കുള്ള 2-ാം ബാങ്ക്, അതുപോലെ തറാവീഹ് 11-ൽ നമസ്കരിക്കുക എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സൽഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അൽബാനിയാണ് കൃത്യമായി 11-ൽ വിദഗ്ധാണ് എന്ന് നേർക്കുനേരെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഉരുണ്ട് പിന്നെ ഒപ്പിച്ചു പോവുകയാണ്, എണ്ണം വിഷയമല്ല എന്നുള്ളൽക്ക്. അതുപോലെ ഈ 2-ാം ബാങ്കിനെ കുറിച്ചും അദ്ദേഹം ഇതേ പരാമർശം നടത്തിയതായി കാണാൻ പറ്റും. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുള്ളൂ നമ്മൾ നോക്കേണ്ടതില്ല, അതിന് തെളിവോട്ടില്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നിസ്കരിച്ചിട്ടുള്ളൂ. ഇനി 13 എന്ന് വന്ന കുറെ റിപ്പോർട്ടുകളുണ്ട്, ആ ആയിഷ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഇബ്നു അബ്ബാസ് അതിരിക്ക് അതീത്തുണ്ട്. ഈ 13 എന്ന് പറയുന്നതിൽ അത് ആ ഹദീസിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹു വാചകങ്ങൾ മനസ്സിലാകാം. ഒന്നുകിൽ അത് പിന്നെ 2 റക്അത്ത് ഇശാൻ 2 റക്അത്ത് സുന്നത്താണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ഈ ഖിയാമു റമളാന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അങ്ങനെയാണ് നമുക്ക് നിസ്കരിക്കാം, ഒരു ലളിതമായ 2 റക്അത്ത് നിസ്കാരം. അത് നിസ്കരിച്ചതിന് ശേഷം 11 റക്അത്ത് വേറെ നിസ്കരിക്കാം, ഇത് ഹദീസിലുള്ളതാണ്. ഇനി 11 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അപ്പൊ ഇത്രയല്ലേ ഇത്രയാക്കിയാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിക്കേണ്ട, ഹദീസിലുണ്ട്. 11 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ലഘുവായ 2 റക്അത്ത് പ്രവാചകൻ പിന്നെ നിസ്കരിച്ചിരുന്നു. അപ്പൊ ഇത്രയും 11, 2, 13, അല്ലെങ്കിൽ തുടക്കത്തിലെ 2, 11, 13. അപ്പൊ ഈ 11 ഇപ്പുറവും അപ്പുറത്തുമാണ് ഈ 2, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഈ നിസ്കാരം ആ നിലക്കല്ല, തറാവീഹ് 13 റക്അത്ത് എന്നുള്ള നിലക്കാണ്. ഇനി അപ്പറഞ്ഞ ഹജ്ജിന്റെ അടിസ്ഥാനത്തിലെ കുഴപ്പമില്ല. ഇത് 11 തന്നെ മുമ്പുള്ള രണ്ട് ലഘുവായിട്ടല്ല സ്കരിക്കാത്തത്, നീട്ടിയാ സ്കരിക്കാറുള്ളത്. അതുതന്നെ പിന്നെ ജഡ്ജിക്ക് ഒക്കൂല. എന്റെ വണ്ടി പോകും. എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ 10 ദിവസം ഇരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അതുപോലെ തന്നെ സഹാബത്തും നബിന്റെ ഭാര്യമാരും ഇരുന്നതായിട്ടും അങ്ങനെ തന്നെ കാണുന്നത്. ഇനി വേണമെങ്കിൽ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ആവാം എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ഇനി അല്ല, കുറച്ച് സമയമാണെങ്കിലും പറ്റും എന്ന് ചില പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങളായി കാണും. പക്ഷെ തെളിവായിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്. കുറച്ച് ഇപ്പൊ പള്ളിയിലൊക്കെ കാണാം, നവൈത്തുൽ ഇത്തിക്കാഫ് ഫി ഹാദൽ മസ്ജിദ്. അത് റമദാനിൽ മാത്രമല്ല, അത് ഒന്നുമാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോ ഇപ്പൊ ഞാൻ ഇത്തിക്കാഫ് ഇയ്യത്താക്കുന്നു. അങ്ങനെ ഇത്തിക്കാഫ് ഇല്ലല്ലോ. അപ്പൊ ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒരു സംഗതി അതിനുമായി അടങ്ങി ഒതുങ്ങി ചടഞ്ഞു കൂടുക എന്നാണ് ഇത്തിക്കാഫ് എന്നുള്ള വാക്കിനർത്ഥം. അപ്പൊ അതിന് പറ്റിയൊരു സമയം കിട്ടണം. ഇത് കുറച്ചു നേരത്തേക്ക് ബാക്കി ഇങ്ങോട്ട് അങ്ങനെ ഇത്തിക്കാഫ് ഇല്ല.
ഇവിടെ പരാമർശിച്ച ഒരു വിഷയത്തിലെ ഒരു ചെറിയൊരു വിശദീകരണമാണ്. അത് വേറൊന്നുമല്ല, സൗദിയിൽ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള വിഷയത്തിന് ഒരു ചരിത്രപരമായ കാരണമുണ്ട്. അതിന്റെ ദീനിയായ വിഷയമാണ് റൌഫ് സാഹിബ് വിശദീകരിച്ചത്, അബ്ദുറൌഫ് സാഹിബ്. കാരണം അന്ന് സൗദി ഗവൺമെന്റ് അത് ചരിത്രം പഠിച്ചാറ് സൗദി ഗവൺമെന്റും അന്നുണ്ടായിരുന്ന നജീദിലെ അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടം സൗദി ഗവൺമെന്റും ഷെയ്ഖുൽ ഇസ്ലാം അല്ല മുഹമ്മദ് അബ്ദുൽ വഹാബും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ എല്ലാ ശിർക്കു കാര്യങ്ങളും ഒഴിവാക്കി തരാം എന്നൊരു ഭാഗത്ത് പറയുകയും, പക്ഷെ ചില ഗോത്രങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ തുടർന്ന് വരുന്ന ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ നിങ്ങൾ ചെയ്തു തരണം എന്നുള്ളതൊക്കെ ഒരു അന്നുണ്ടാക്കിയ ഒരു അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത് പോകുന്നത് എന്നാണ് അവിടെ നിന്നുള്ള ചില പണ്ഡിതന്മാരോട് സംസാരിച്ച് പറഞ്ഞത്. അതും മാറ്റാനുള്ള നടപടികൾ അവർ പതുക്കെ പതുക്കെ പല പണ്ഡിതന്മാരും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരത് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചുള്ള അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവിടെ ചെയ്യുന്നതിന് തെളിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ എന്നുള്ള ഭാഗമാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതെന്നാണ് അടിവരാനുള്ളത്.
ഞാൻ അവസാനം ചെയ്യാൻ സമയമല്ല ഉള്ളത്. നിങ്ങൾ വരാൻ വൈകിയോണ്ടാണ് താമസിച്ചത്. ഞാൻ 5 ആപ്പിനോട് എത്തി. നിങ്ങൾ ഇവിടെ പരിപാടിക്ക് നേരെ ആപ്പിനാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും സത്യം സത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനി ലനാ സബഖുന ബിൽ ഈമാൻ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു
അലൈക്കും. അതൊരു അക്കാഡമിക് ഡിസ്കഷനാണ് വരുന്നത്. മറ്റാണ് നമ്മൾ നോക്കണം. നമ്മൾ നോമ്പുകാരനായിക്കൊണ്ട് നമ്മൾ കൈക്കൂലി വാങ്ങുന്നുണ്ടോ, നോമ്പുകാരനായിക്കൊണ്ട് നമ്മൾ വഞ്ചിക്കുന്നുണ്ടോ, നുണ പറയുന്നുണ്ടോ, ചതിക്കുന്നുണ്ടോ എന്നുള്ള ഭാഗം കൂടി നമ്മളിതിന്റെ കൂടെ നമ്മൾ വായിക്കണം എന്നാണ് പറയുന്നത്. വളരെ ഉപയോഗപ്പെടുന്ന ഒരു വിഷയമാണ് അവതരിപ്പിച്ചത്. ഇതിന്റെ സീഡികൾ ഇൻഷാല്ലാ ഇവിടെ ലഭ്യമാകും. നമ്മൾ വീടുകളിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കൊടുക്കാനും ഇൻഷാല്ലാ ഇനി നമ്മൾ റമദാനിന് ശേഷം കുറച്ചുകൂടി വിപുലമായ രൂപത്തിൽ തന്നെ ഫോക്കസ്. ഇത് ഈ നമ്മുടെ ക്ഷണം കിട്ടാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് വരാത്ത ഒരുപാട് പ്രൊഫഷണലുകളും എക്സിക്യൂട്ടീവ്സും നമ്മുടെ നാട്ടിലുണ്ട്. അവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായി ചെയ്യണം എന്നുള്ളൊരു പ്ലാനുണ്ട്. ഇൻഷാല്ലാ സർവശക്തൻ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു യോജിച്ചുള്ള ഇരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ പഠിച്ചാൽ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തൽ ആലിമുൽ ഹകീം വതബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും.